ദൈവം വെളിച്ചമാണ്. ദൈവം വെളിച്ചമാകുന്നു. അവൻ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവരോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. ദൈവം വെളിച്ചമാകുന്നു, അവൻ ഇരുട്ടൊട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവരോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. ദൈവം വെളിച്ചമാകുന്നു. നമുക്കറിയാം ഈ ദൈവത്തെ പറ്റിയുള്ള പല വിശദാംശങ്ങളും ഇങ്ങനെ പല കാര്യങ്ങൾ ആളുകളൊക്കെ വിശദീകരിക്കപ്പെട്ട് നമുക്ക് ദൈവം ഇന്നതാണെന്ന് പറയത്തക്കവണ്ണം ഒരു ബുദ്ധിയൊന്നും നമ്മൾ ലഭിക്കാറുണ്ടല്ലേ. ദൈവം ഇന്നതാണ് അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു താരതമ്യ പഠനത്തിനൊക്കെ ഉപരിയാണ് ദൈവം. പഴയത്തിലൊക്കെ നമുക്കറിയാം അങ്ങനെ ഈ യാക്കോബിനോട് പദം പോലും അധിച്ചിരിക്കുന്നവരെന്നതാണ്. കാരണം അത്രമാത്രം ശക്തിയുള്ള വാക്കുകൾക്ക് ഒരു വിഭാവനം ചെയ്യാവുന്നതിന് പക്ഷെ അത്രമുള്ള ഒരു തലമാണ് ദൈവം എന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക് ഇന്ന് ലഭിക്കുന്നത്. പിന്നെ നമുക്ക് ദൈവത്തെ രൂപപ്പെടുത്താവുന്ന ചില സംഗതികളൊക്കെ ചില വ്യാഖ്യാനങ്ങൾക്ക് വിധേയമാക്കാവുന്ന ചില സാരാംശങ്ങളൊക്കെ ഇതൊക്കെ ഉള്ളൂ. ഒന്ന് ദൈവസ്നേഹമാവുന്നു, ദൈവസ്നേഹമാവുന്നു. അതിന്റെ വ്യാപ്തി ഒന്നും നമുക്ക് അളക്കാനും ഒന്നും ഒക്കത്തില്ല. അതുകൊണ്ടാണ് അവർ ദൈവം വെളിച്ചമാകുന്നു. അപ്പൊ ഈ വെളിച്ചത്തിന്റെ വ്യാപ്തി നമുക്ക് അളക്കാനൊക്കത്തില്ല. അപ്പൊ ദൈവം വെളിച്ച ദൈവത്തെ പറ്റി നമുക്ക് വിശദീകരിക്കാൻ പറ്റുന്ന സംഗതിയാണ്. കാരണം ദൈവം വന്ന ഇത് എന്തുകൊണ്ടാണ് ദൈവം വെളിച്ചമാകുന്നു, ദൈവം സ്നേഹമാകുന്നു എന്നൊക്കെ പിതാക്കന്മാരൊക്കെ വ്യാഖ്യാനിക്കാനൊക്കെ കാരണമുണ്ട്. ദൈവം മനുഷ്യ ഈ ഭൂമിയിൽ അവതരിച്ചപ്പോഴും അല്ലെങ്കിൽ അതിനു മുമ്പും ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് മനുഷ്യൻ കണ്ടെടുത്ത ചില സംഗതികൾ ഇതൊക്കെ തന്നെയായിരുന്നു. ഒന്ന് ദൈവ സ്നേഹമാവുന്നു. ദൈവം ഇന്നതെന്ന് പറയുന്ന കാർത്തം ഉണ്ട്, ദൈവ സ്നേഹമാവും. അവൻ അപരിചിതനാകുന്നു എന്ന് പറയുന്നുണ്ട്. അവ പരിമിതിക്ക് അപ്പുറം ഉള്ളവനാവുന്നു, ഒരു പരിമിതി ഇല്ലാത്തവനാവുന്നു. അപ്പൊ ദൈവ സ്നേഹമാവുന്നു എന്നുള്ളത് മനുഷ്യൻ ബോധ്യപ്പെടപ്പെടാം. ദൈവത്തിന്റെ സ്നേഹം മനുഷ്യൻ തിരിച്ചറിയപ്പെടാം. പഴയ കാലഘട്ടം മുതല് മിസ്രയേലിൽ നിന്ന് മനുഷ്യൻ വസിക്കുമ്പോഴും ദൈവം അവനെ സ്നേഹിക്കുന്നു, അങ്ങനെ ഒത്തിരി അവനെ കരുതുന്നു. അതുപോലെ തന്നെ യോനായിട്ട് നമുക്കറിയാം ഒരു പട്ടണം മുഴുവൻ ദൈവം എത്തിക്കാൻ തീരുമാനിക്കുമ്പോഴും ദൈവ സ്നേഹമായതുകൊണ്ട് പ്രവാചകനെ വിട്ട് സംബന്ധിച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ദൈവ സ്നേഹമാവുന്നുണ്ട്. നമുക്കറിയാം കർത്താവ് മനുഷ്യാവതാരം ചെയ്യുന്നത് തന്നെ ഈ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രകടനത്തിന്റെ ഭാവമാണ്. അപ്പൊ അത് അങ്ങനെ ഒരു ദൈവത്തെ അടുത്തറിഞ്ഞവർക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ചത് ഒരു സ്നേഹത്തിന്റെ തലമായതുകൊണ്ടാണ് അവർ പറഞ്ഞത് ദൈവ സ്നേഹമാകുന്നത്. അതുപോലെ തന്നെ ഈ ദൈവം വെളിച്ചമാകുന്ന ഒരു കൺസെപ്റ്റും അങ്ങനെ വന്നതാണ്. ദൈവം വെളിച്ചമാകുന്നു എന്നുള്ളത് കാരണം വെളിച്ചം സൃഷ്ടിച്ച ദൈവമാണ്. അതുപോലെ തന്നെ ദൈവം പല മനുഷ്യരുടെ മുമ്പാകെ വെളിപ്പെട്ട ദൈവം പൂർണ്ണരൂപത്തിൽ അല്ലെങ്കിൽ പോലും ദൂതന്മാരുടെ മുഖാന്തരമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ പല ആളുകളുടെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെടുമ്പോഴും ഒരു വെളിച്ചത്തിന്റെ വലിയൊരു തന്നോൾക്കൊണ്ടുപോലും കാണാൻ പറ്റാത്ത വെളിച്ചത്ത് വിശദീകരിക്കാൻ പറ്റാത്ത നമ്മുടെ വെളിച്ചത്തിന്റെ പ്രഭാവ തലത്തിലാണ് ദൈവം വെളിപ്പെട്ടിട്ടുള്ളത്. നമുക്ക് സീനാപ്രവത്തിന്റെ മുകളിൽ നമ്മൾ വാഴുമ്പോഴും മോശ ദൈവത്തെ കണ്ട് പ്രകാശിച്ചു പറയുന്നുണ്ട് അല്ലെ. മോശ ദൈവത്തെ കണ്ട് പ്രകാശിച്ചപ്പോഴും നമ്മൾ പിന്നീട് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ പല സമയത്ത് സാധുപ്രവത്തിന്റെ മുകളിൽ വെച്ച് ക്രിസ്തു പൂർണ്ണ രൂപത്തിൽ ഇങ്ങനെ വെളിച്ചം കൂടി നിൽക്കുമ്പോൾ നോക്കാൻ പോലും കഴിയാൻ പറ്റാതെ പത്രവും ഒക്കെ അവിടെ നിൽക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. അപ്പൊ ദൈവം വെളിച്ചമാകുന്നു ഒരു ചിന്ത യോഹന്നാൻ കൊണ്ടുവരുന്നതിന് പിന്നിലുള്ള ദൈവശാസ്ത്രം ഇതൊക്കെ തന്നെയാണ്. ഇങ്ങനെ കുറെ ആശയങ്ങളെ ആസ്പദമാക്കിയിട്ടുണ്ട്. കാരണം യോഗങ്ങൾ ഏറ്റവും കൂടുതൽ ക്രിസ്തുമായി ചേർന്ന് നടന്ന ആളായതുകൊണ്ട് പിതാവാം ദൈവത്തിന്റെ വെളിച്ചത്തെ പറ്റി ഒരു വെളിച്ചം ഇദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ക്രിസ്തുവിൽ താൻ കണ്ട വെളിച്ചു ഈ രണ്ട് വെളിച്ചങ്ങളുടെ താരതമ്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ യോഗങ്ങൾ പറയുന്നത് ദൈവം വെളിച്ചമാവുന്നു എന്നുള്ളത്. അവൻ ഇരിക്കൊട്ടുമില്ലെന്നാണ് പറയുന്നത്. അവനിരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അവനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും ഇരുട്ട് നടക്കുകയും ചെയ്താൽ നക്കോൽക്ക് പറയുന്നു സത്യം പ്രവർത്തിക്കുന്നതല്ല. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇവിടെ വായിക്കുന്നുണ്ട് വെളിച്ചവുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പൊ ഒന്നാമതാണ് നമ്മൾ ചിന്തിക്കേണ്ട ചില സംഗതി പറഞ്ഞത് ദൈവം വെളിച്ചമാകുന്നു എന്നുള്ളത് ഇവിടെ നമുക്ക് ലഭിക്കുന്നു. ദൈവം വെളിച്ചമാകുന്നു എന്നുള്ളത് മൂന്ന് തലത്തിലുള്ള ചിന്തയാണ്. ഒന്ന് ദൈവം വെളിച്ചമാകുന്നു, അതുപോലെ ദൈവം വെളിച്ചത്തെ സൃഷ്ടിച്ചവനാകുന്നു, മൂന്നാമതായിട്ട് വൺ ഹു ലിവ് ഇൻ ഗോഡ് വിൽ ബി ലൈക്ക്. ആരെങ്കിലും ദൈവത്തോട് ചേർന്ന് ജീവിക്കുമ്പോൾ അവനും വെളിച്ചമുള്ളവനായിട്ട് മാറ്റപ്പെടുന്നു. പിന്നെ നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് വെളിച്ചമില്ലാത്ത അവസ്ഥ. അങ്ങനെ ഒരുപാട് സ്റ്റേജസ് ഉണ്ട് നമ്മൾ പ്രധാനമായിട്ട് ഈ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ. ദൈവം വെളിച്ചമാകുന്നു ചിന്ത രണ്ട്, ഒരുത്തൻ ദൈവത്തോട് ചേരുമ്പോൾ ദൈവം വെളിച്ചം സൃഷ്ടിച്ചു എന്നുള്ളത്. മൂന്നാമതായിട്ട് ഒരുത്തൻ ആരെങ്കിലും ഒരാൾ ആ വെളിച്ചത്തോട് അടുത്ത് വരുമ്പോഴാണ് അവന് വെളിച്ചമുള്ളവനായിട്ട് മാറുന്നുള്ളത്. നാലാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ദൈവത്തിന് അകലി ജീവിക്കുമ്പോൾ വെട്ടമില്ലാതെ ജീവിക്കേണ്ട അവസ്ഥ. ഇത് മൂന്നും ഈ നാല് നമ്മൾ തിരിച്ചറിയേണ്ട രണ്ട് മൂന്നാം സ്റ്റേജാണ്. സാംസ് 27:1 നമ്മൾ വായിക്കുമ്പോൾ ഈ ദാവീദിന് ദൈവത്തെ പറ്റി ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് പറയുന്നത്. സാംസ് 27:1 സങ്കീർത്തനങ്ങൾ 27 അധ്യായം 1 വാക്യം. He first washed body. അതിനെ പറ്റിയാണ് പറഞ്ഞത്. വായിക്കാമോ സാംസ് 27:1?
യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും?
ഇത് ദൈവത്തിന്റെ കൃപയിൽ നിന്ന് ദാവീദിന് അനുഭവപ്പെട്ട ഒരു സംഗതിയാണ്. യഹോവ എന്റെ വെളിച്ചം, എന്റെ രക്ഷ, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഇത് കാരണം വെളിച്ചം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് വെളിച്ചം ഉണ്ടാകുമ്പോൾ എന്താണ്? കാരണം അവനിലുണ്ടാകുന്ന ഒരു ധൈര്യമാണ് വെളിച്ചം എന്ന് പറയുന്നത്. ഒരു വ്യക്തി വെളിച്ചം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അവനിൽ ഉണ്ടാകുന്ന രൂപത്തിൽ വരുന്ന ശക്തി അല്ലെങ്കിൽ ധൈര്യം എന്ന് പറയുന്നത്. അപ്പൊ ഏതൊരു മനുഷ്യനും ജീവിതത്തിലെ ചില പ്രതികൂല സാഹചര്യങ്ങളിൽ കടന്നു പോകുമ്പോൾ അവനെ നയിക്കുന്ന ഒരു വെളിച്ചം ഉണ്ടാവാം. ആ വെളിച്ചം അവനെ പ്രതികൂലങ്ങളിൽ സംരക്ഷിക്കുന്നത്. അപ്പൊ ഇവിടെ ദൈവം ദാവീദിന്റെ വെളിച്ചമായിട്ട് മാറുന്നു. അപ്പൊ ദൈവം ദാവീദിന്റെ വെളിച്ചമായപ്പോൾ ദാവീദിന് ഉണ്ടാകുന്ന ഗുണമെന്താണ്? ഏത് പ്രതിബന്ധങ്ങളെ ധൈര്യപൂർവ്വം എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല, എന്റെ ജീവന്റെ ഫലമായ യഹോവ, ആ ഒരു അനുഭവമാണ് ദാവീദിനോട് പങ്കുവെക്കുന്നത്. യഹോവ എന്റെ വെളിച്ചം. അപ്പൊ ഒരു വ്യക്തിയുടെ മേൽ ചൊരിയുന്ന ദൈവിക വെളിച്ചത്തിന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അനുഭവപ്പെടുന്ന ദൈവം വെളിച്ചമാണെന്ന് അനുഭവപ്പെടുന്ന ഒരു സംഗതിയാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. ഒരു വ്യക്തി അനുഭവിച്ചറിയുന്നു ദൈവം എന്റെ വെളിച്ചമാകുന്നു. ഇത് നമ്മൾ ഈ വേദവാസികൾ പഠിക്കുമ്പോൾ നമ്മളിലും അനുഭവപ്പെടേണ്ടതാണ്. നമ്മൾ വെളിച്ചമാകും, ദൈവത്തിന്റെ വെളിച്ചം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമ്പോൾ നമുക്കറിയാം. ചില നമ്മൾ ചില വഴി നാട്ടിലൊക്കെ താമസിച്ചിട്ടുള്ളവർ നമ്മളൊക്കെ അല്ലേ. ഈ നാട്ടിലുള്ള പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് കരണ്ട് പോകുന്നവരെ പോകാം. പക്ഷെ അമേരിക്കയിൽ അധികം അത് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അമേരിക്കയിൽ അത് അനുഭവിക്കേണ്ടി വന്നാൽ മഹാദുരിതമായിരിക്കും നാടിനെ കാണില്ല. അപ്പൊ നാലില് നമുക്കറിയാം, ഈ കരണ്ട് പോകുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇരുട്ട് കാണുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു ഭീതി നമ്മുടെ ഉള്ളിൽ ഉള്ളിലുണ്ടല്ലേ, എന്തെന്നില്ലാത്തൊരു ഭീതി. പ്രത്യേകിച്ച് നമ്മളെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ പറയാൻ വേണ്ട. ഇനി വല്ല കവക്കൊണ്ടോ മുന്നിൽ കൂടെ പോകുന്ന വഴിക്കാണോ വെട്ടം പോയി കഴിഞ്ഞാൽ കാര്യം പറ്റി കൂടുതൽ ചിന്തിക്കാതിരിക്കുക നല്ലത് അല്ലേ. അപ്പൊ വെളിച്ചം അവിടെയാണ് വെളിച്ചത്തിന്റെ സ്വാധീന ശക്തി നമുക്ക് മനസ്സിലാക്കുന്നത്. ഭയങ്കരമാണ് ഏത് പിന്നെ ഏത് വഴി കൂടെ നമുക്ക് പോകുമ്പോൾ ഒരു പകുതി നമ്മളൊരു ഏകാന്തമായ സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ എന്തുമില്ലാത്തൊരു ധൈര്യമുണ്ട്. അതിനകത്ത് രാത്രി പോകണമെങ്കിലും അത്ര ധൈര്യമുള്ളൂ, അല്ലെങ്കിൽ ഒന്നിയോ വെള്ളമടിച്ചിരിക്കുന്നവരായിരിക്കണം, അല്ലെങ്കിൽ അസാധാരണമായ ധൈര്യമുള്ളവരായിരിക്കണം. ഈ രണ്ടാളുകൾക്കുള്ള അങ്ങനെയൊക്കെ പോകാൻ പറ്റുക. അപ്പൊ ഇവിടെ ദാവീദിന്റെ ദൈവം വെളിച്ചമാകുന്നുള്ള തിരിച്ചറിയുക. അതുപോലെ തന്നെ സങ്കീർത്തനം 36:9 9-ൽ നിന്റെ മക്കൾ ജീവൻ ഉറവുണ്ടല്ലോ, നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. നിന്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. ആ ദൈവത്തിന്റെ പ്രകാശം നമ്മൾ കണ്ടെത്തുക. അപ്പൊ ദൈവത്തെ ഒരു മനുഷ്യൻ ശരിക്കും ദൈവത്തെ ഒരു മനുഷ്യൻ ഹൃദയം കൊണ്ട് അടുത്തു വരുമ്പോൾ അവൻ അനുഭവപ്പെടുന്ന ഒരു ഒരു തലമാണ് ദൈവം വെളിച്ചമാകും. അപ്പൊ യോഹന്നാന് ശരിക്കും എങ്ങനെ മനസ്സിലായി? അത്രമാത്രം ദൈവവുമായിട്ട് ബന്ധപ്പെട്ട ആളായതുകൊണ്ടാണ് യോഹന്നാൻ ദൈവം വെളിച്ചമാകുന്ന മനസ്സിലായത്. പക്ഷെ യൂതാക്കി അത് പിടികിട്ടിയില്ല. അതുകൊണ്ട് യൂത അന്ധകാരത്തിലോട്ട് പോയത്. അപ്പൊ നമ്മള് ഈ നമുക്ക് പലപ്പോഴും ഈ ദേവാലയത്തിൽ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ നമ്മൾ അവകാശപ്പെടുമ്പോഴോ ഒക്കെയും നമുക്ക് ഈ ഹൃദയത്തിനുള്ളിൽ വെളിച്ചം അനുഭവിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടെന്നറിയാമോ? ഇച്ചിരത്തിൽ യൂതാന്റെ സ്വഭാവം നമ്മുടെ ഉള്ളിനുള്ളിൽ ഉള്ളത് കൊണ്ടാണ്. യൂതാന്റെ സ്വഭാവം ചതിയുടെയും മധ്യനയുടെയും അല്ലെങ്കിൽ ചില പണവും ദ്രവ്യാലയത്തിന്റെ ഒക്കെ ഭാവം ഉള്ളത് കൊണ്ടാണ് ഈ വെളിച്ചം പൂർണ്ണമായിട്ട് നമുക്ക് അനുഭവിക്കാൻ തക്കൊണ്ട് സാധിക്കാറുള്ളത്. നമ്മൾ പാടുന്നുണ്ടല്ലോ എല്ലാ ദിവസവും പ്രഭാതനമസ്കാരം വെച്ചിട്ട്, വെളിവുറഞ്ഞോരീശോ നിൻ വെളിവാൾ കാണുന്നു, പ്രകാശം നിറഞ്ഞ ഈശോ ഞങ്ങൾ കാണുന്നു ഒരു പ്രകാശം, മൃഗം കാണുന്നു വെളിവീരടിയാർ അഖിലാധാരമതാം വെളിവ്. പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഈ അഖിലാന്തത്തിന്റെ മുഴുവൻ വെളിച്ചം നീയാണല്ലോ. അതുകൊണ്ട് കാന്തിയ, അതുകൊണ്ട് ദൈവമായ കർത്താവെ, അവിടുത്തെ പ്രകാശത്താൽ ഞങ്ങളുടെ പാപങ്ങളെ പോക്കി ഞങ്ങളെ വെളിച്ചം ഉള്ളവരാക്കി തരും, പ്രകാശിപ്പിക്കണമേ എന്നുള്ള പാട്ടാണ് നമ്മൾ പാടുന്നത്. അപ്പം ഇതൊക്കെ ഒരു പക്ഷേ ഈ ഒരു കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും എടുത്തേക്കുന്നത്. വിശുദ്ധ കുർബാന ആരംഭിക്കുമ്പോൾ പാടുന്നത് വെളുകാർന്നവരിപ്പോൾ പാടിക്കൊണ്ടാണ്. എന്നുവെച്ചാൽ ആ ഒരു പ്രകാശത്തിലേക്ക് നമ്മളെ അനന്തപക്ഷം നയിച്ചതുപോലതാണ്. നിന്റെ പ്രകാശത്താൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. പ്രത്യേകിച്ച് ദാവീദ് രാജാവ് ഈ യോഗനാന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ പ്രകാശത്തോട് ഒത്തിരി അടുത്ത് വന്ന ആളായതുകൊണ്ടാണ് ഈ സങ്കീർത്തനങ്ങളിൽ കൂടുതൽ അവർക്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം രക്ഷിച്ചു പോയതുമില്ല എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ഒത്തിരി ഈ പ്രകാശത്തെ പറ്റി ഘോഷിച്ചിട്ടുള്ള ഈ ദാവീദ് രാജാവ്, കാരണം ദാവീദ് രാജാവിന് ശരിക്കറിയാമായൊരു ദൈവം വെളുത്തമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 84 സങ്കീർത്തനം 11 വാക്യവും നമ്മൾ വായിക്കുമ്പോഴും പ്രകാശത്തിന്റെ അടയാളമാണ് സൂര്യൻ. പ്രകാശത്തിന്റെ അടയാളം സൂര്യനാണ്. അപ്പം സൂര്യൻ പ്രകാശം എന്ന് പറയുന്നത് പോലെ തന്നെ ദൈവം പ്രകാശിക്കുന്നു. അപ്പൊ സൂര്യനെ പോലും താരതമ്യം ചെയ്തുകൊണ്ട് ഇടയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ 84 സങ്കീർത്തനം 11 വാക്യം ആ ഒരു നാളകത്തില യഹോവയ ദൈവം സൂര്യനും പരിചയമാകുന്നു, യഹോവ സൂര്യയും മഹത്വവും നൽകുന്നു, നേരോടെ നടക്കുന്നവർക്ക് അതൊരു നന്മയും മുടക്കുകയില്ല. യഹോവ സൂര്യനും സൂര്യനും പരിചയമാകുന്നു, ആ പ്രകാശമുള്ളവനെ പ്രകാശിക്കുന്നവനാകുന്നു, എന്റെ പ്രതിബന്ധങ്ങളിൽ എന്തൊക്കെ സംരക്ഷിക്കുന്നവരാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പരിചയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആളുമാകും. അത്രമാത്രം ദൈവത്തെ ഹൃദയത്തിൽ കണ്ട ഒരു വ്യക്തിയാണ് ദാവീദ് എന്നുള്ള ഒരു ചിന്ത നമ്മൾ അവിടെ മനസ്സിലാക്കുന്നുണ്ട്. ദൈവം വെളിച്ചു പോകുന്നു എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3:3. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3:3.
അവന്റെ പ്രഭ ആകാശത്തെ മൂടുന്നു, അവന്റെ സ്തുതിയാൽ ഭൂമി നിറഞ്ഞിരിക്കുന്നു.
ഓക്കെ, ദൈവം തേമാനിൽ നിന്നും പരിശുദ്ധൻ പാറാൻപ്രവത്തിൽ വരുന്നു അല്ലെ. അവന്റെ പ്രഭ ആകാശത്ത് മൂടുന്നു, അവന്റെ സ്തുതിയാൽ ഭൂമി നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനർത്ഥമല്ല ദൈവത്തിന്റെ പ്രഭ മുകളിൽ ആകാശത്തിലും താഴെ ഭൂമിയിലും നിറയുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഒരിക്കലും ഇതൊക്കെ നമ്മളിങ്ങനെ ദൈവം വെളിച്ചമാകുന്നു വിശദീകരിക്കുമ്പോഴും നമുക്ക് ഒരു പക്ഷേ എത്രമാത്രം ആ വെളിച്ചത്തിനെ പറ്റി നമുക്ക് പറയാൻ പറ്റും ഒരിക്കലൊക്കത്തില്ല. കാരണം നമ്മുടെയൊക്കെ വെളിച്ചത്തെ പറ്റിയുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വളരെ പരിമിതമായ ഒരു ചിന്തയിൽ നിന്നുകൊണ്ട്. അപ്പൊ ആ പരിമിതിക്ക് അപ്പുറമാണ് ദൈവിക വെളിച്ചം. ഒരുപക്ഷെ ഇച്ചിരൊക്കെ ആ വെളിച്ചവുമായി അടുത്ത് ചെല്ലുമ്പോഴാണ് അതിന്റെ ഒരു അല്പമെങ്കിലൊക്കെ നമുക്ക് ബോധ്യപ്പെടുക. അപ്പൊ അവന്റെ പ്രഭ ആകാശത്തെ ഓടുന്നു, അവന്റെ സ്തുതിയാൽ ഭൂമി അവന്റെ സ്തുതിയാൽ ഭൂമി നിറഞ്ഞിരിക്കുന്നു. അപ്പം എല്ലാ ഭാഗത്തും ദൈവത്തിന്റെ പ്രഭ നിറഞ്ഞു നിൽക്കുന്നുള്ളതാണ്. അതുപോലെ തന്നെ തുടർന്ന് വായിക്കുന്നുണ്ട്, സൂര്യപ്രകാശം പോലെ ഒരു ശോഭ ഉളവായി വന്നു, കിരണങ്ങൾ അവന്റെ പാർശ്വത്തു നിന്ന് പുറപ്പെടുന്നു, അവിടെ അവന്റെ വല്ലഭത്വം മറഞ്ഞിരിക്കുന്നു. ഹബക്കൂക്ക് 3:4 വാക്യം, സൂര്യപ്രകാശം പോലെ ഒരു ശോഭ ഉളവായി വന്നു, കിരണങ്ങൾ അവന്റെ പാർശ്വത്തു നിന്ന് പുറപ്പെടുന്നു. പ്രപഞ്ചത്തെ കിരണങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ചൈതന്യം അവന്റെ അടുത്തു നിന്ന് പുറപ്പെടുന്നു, അവിടെ അവന്റെ വല്ലഭത്വം മറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ വെളിപാട് പുസ്തകം 22:5.
ഇനി രാത്രി ഉണ്ടാകുകയില്ല, ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല, അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും.
ഓക്കെ, ഇത് പറയുന്നത് എക്സ്പെക്ടേഷൻ അല്ലേ, ഇതൊരു വെളിപാടെന്ന് പറയുന്നത്. ഇനി രാത്രി ഉണ്ടാവുകയില്ല, കാരണം ഇത് പറയുന്ന ശരിക്കും വെളിപാട് ഒന്നും 22:5 ഒക്കെ പറയുന്നത് നിത്യജീവത്തെ പറ്റിയോ സ്വർഗരാജ്യത്തെ പറ്റിയുള്ള കോൺസെപ്റ്റ് അവിടെ പറയുന്നത്. കർത്താവിനോട് ചേർന്ന് മനുഷ്യൻ ജീവിക്കേണ്ട ആ ഒരു രാജ്യത്തെ പറ്റി, വരാൻ പോകുന്ന രാജ്യത്തെ പറ്റിയുള്ള എക്സ്പെക്ടേഷൻ അത് അവിടെ പറയും. ഈ രാത്രി ഉണ്ടാവുകയില്ല, ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവിടെ ഈ ലോകം നമുക്ക് സൂര്യനിരപ്പ് ആവശ്യമാണ്. എന്തുകൊണ്ടാണ് സൂര്യനിരപ്പ് ആവശ്യം വരുന്നത്? നമുക്ക് സൂര്യനിരപ്പ് ആവശ്യം വരുന്നത് ഈ ലോകത്ത് നമുക്ക് ജീവിക്കുന്നത് കൊണ്ടാണ്. പക്ഷെ വരാനുള്ള ലോകത്ത് നമുക്ക് ലഭിക്കുന്ന വെളിച്ചം കൈപ്പണിയായതല്ല, പ്രസ്താവിത വെളിച്ചം നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് പറയാം. ഇപ്പൊ നമുക്ക് ലഭിക്കുന്ന വെളിച്ചം കൈപ്പണിയാവേണ്ടെ, ദൈവത്തിന്റെ സൃഷ്ടിയിൽ നിന്ന് ലഭിക്കുന്ന വെളിച്ചമാണ്. പക്ഷെ നമുക്ക് വരാൻ പോകുന്ന ലോകത്തിൽ ലഭിക്കുന്ന വെളിച്ചം എന്ന് പറയുന്നത് ഈ സൂര്യനും ചന്ദ്രനും അല്ലെങ്കിൽ നക്ഷത്രവും തന്നെ വെളിച്ചമല്ല, സാക്ഷാൽ ദൈവത്തിന്റെ സാമീപ്യത്തിൽ ലഭിക്കുന്ന ഒരു വെളിച്ചമാണ്. ആ വെളിച്ചം എന്ന് പറയുന്നത് വെറും പ്രകാശം മാത്രമൊന്നുമല്ല കേട്ടോ. ഈ വെളിച്ചം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തെ മാത്രമാണല്ലോ നമ്മൾ ചിത്രീകരിക്കുന്നത്. ദൈവത്തിന്റെ കൂടെ നടക്കുമ്പോൾ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ആനന്ദ അനുഭൂതികളൊക്കെ ആ വെളിച്ചം നോക്കുന്നത്. അല്ലാതെ ഈ ഒരു നമ്മൾ മുന്നിൽ കാണുന്ന ഒരു ഘട്ടം മാത്രമൊന്നുമല്ല, എല്ലാം ചേരുന്ന ഒരു അനുഭവമാണ്. എല്ലാ ഹൃദയത്തിലുണ്ടാകുന്ന സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ സ്നേഹത്തിന്റെ എല്ലാം കൂടെ ചേരുന്ന ഒരു സംഗതിയാണ് എന്ത് ഈ വെളിച്ചം എന്ന് പറയുന്ന അനുഭവം. അതുകൊണ്ട് വെളിപ്പാടുന്നത് ഇനി രാത്രി ഉണ്ടാവുകയില്ല എന്ന് പറയാൻ അർത്ഥം അതാണ്. അന്ധകാരം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അന്ധകാരത്തിന്റെ ശക്തി നിന്റെ മേൽ കീഴ്പ്പെടുത്താൻ കടന്നു വരുത്തില്ല, കാരണം അന്ധകാരം ഇല്ലെന്നുള്ളതാണ്. ശരിക്കും വെളിപാട് പുസ്തകങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു സംഗതിയുണ്ട്. ഈ പിശാച് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇല്ലാത്ത ഒരു ലോകത്തെ പറ്റിയാണ് പറയുന്നത്. പിശാച് ഭക്ഷിക്കുന്നുള്ളത് കാരണം അതുകൊണ്ട് തന്നെ കർത്താവിന്റെ രക്ഷാകർത്താവ് അറിവോടുകൂടി താൻ സകലത്തെയും തന്റെ കാൽക്കീടാക്കി കംപ്ലീറ്റ് ഇല്ലാതാക്കുന്നു. പിന്നെ പൈശാചിയുടെ ശക്തിയെ ഇല്ല എന്നുള്ളൊരു ചിന്തയാണ് നമ്മൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കുകയും അല്ലെങ്കിൽ കോളം ഒക്കെ നമ്മളെ പ്രബോധിപ്പിക്കുന്ന ഒരു തരത്തിലാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നതാണ് ഇനി രാത്രി ഉണ്ടാകുകയില്ല. കാരണം ദൈവമായ കർത്താവ് അവരുടെ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വിളക്കും സൂര്യന്റെ വിളക്കും അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. അവരുടെ രാജാക്കന്മാരിരിക്കുന്ന എല്ലാവരും അധികാരത്തോടും സന്തോഷത്തോടും ജീവിക്കുന്ന അനുഭവത്തിൽ അവരെ എത്തിച്ചേരുന്ന സ്ഥലത്തിൽ. അപ്പൊ ഇത് നമ്മൾ ആദ്യം സാധ്യം വായിച്ചത് ദൈവം വെളിച്ചമാകുന്നു എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് സ്വാഭാവികമായിട്ടൊന്നും മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തു ആ ദൈവികമായ വെളിച്ചം ക്രിസ്തുവിലുണ്ടോ എന്നുള്ള ഒരു ചിന്ത നമ്മളിൽ സ്വാഭാവികമായിട്ടുണ്ടാകും. യോഹന്നാൻ പ്രധാന ഉദ്ദേശം ഈ ക്രിസ്തു പിതാവിൽ നിന്ന് വന്ന പരിപൂർണ്ണ വെളിച്ചമായിരുന്നു എന്നുള്ള ഒരു ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു ആശയം മനുഷ്യ മുമ്പാകെ പഠിപ്പിക്കാനായിട്ട് യോഹന്നാൻ ശക്തമായി ശ്രമിക്കുന്നുണ്ട്. ക്രിസ്തു വെളിച്ചമാകരുത് എന്നുള്ളത്, കാരണം ക്രിസ്തു വെളിച്ചമായിരുന്നു എന്നുള്ളത് ക്രിസ്തുവിന്റെ ആഗമനത്തിന് മുമ്പേ പ്രവാചകന്മാരെ പ്രവചിപ്പിക്കുന്നുള്ളതാണ്. ഇത് ക്രിസ്തു വെളിച്ചമായിരുന്നു എന്നുള്ളത് യോഹന്നാൻ മാത്രമല്ല പറയുന്നത്. യോഹന്നാൻ ക്രിസ്തു വെളിച്ചം ക്രിസ്തുവും പിതാവിൽ നിന്ന് വന്ന പുത്രനായ ക്രിസ്തുവും ലോകത്തിന്റെ വെളിച്ചമായിരുന്നു എന്നൊരു ചിന്ത നമുക്ക് കൊണ്ടുവരുമ്പോൾ അത് യോഹന്നാൻ അതിന്റെ ഒരു ബുദ്ധി എന്നുള്ളതല്ല. അല്ലെങ്കിൽ യോഹന്നാൻ നേരത്തെ പറഞ്ഞല്ലോ യോഹന്നാൻ കർത്താവിലൂടെ നടന്നപ്പോ കണ്ടപ്പോൾ ഇത് മനസ്സിലായി. അത് മാത്രമൊന്നുമല്ല, പഴയ നിയമത്തിൽ ക്രിസ്തുവിന്റെ ആഗമനത്തെ പറ്റി പഠിപ്പിക്കുന്ന പല ഭാഗത്തും പ്രവചനം തന്നെയുണ്ട്. പ്രകാശം വരാൻ പോകുന്ന ജന്മത്തിന്റെ പ്രകാശത്തെ പറ്റി യെശയ്യാ പ്രവാചകൻ പുസ്തകം 9-ാം അധ്യായം 2-ാം വാക്യം ഇത് വായിക്കാമോ? യെശയ്യാ ചാപ്റ്റർ 9:2.
ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, അന്ധതമസുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു.
ാലയനെ പറ്റിയുള്ള പ്രവാചകങ്ങൾ നമുക്കറിയാം. നമ്മൾ പല ഭാഷകൾ വായിക്കുകയും പലരും അത് പ്രസംഗീകരിച്ചിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് പുതിയ നിയമത്തിലും ഈ കാര്യങ്ങൾ ഉച്ചരിക്കുന്നുണ്ട്. ഇരുട്ടിൽ ജീവിച്ചിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അവിടെ പറഞ്ഞു വലിയൊരു വെളിച്ചം കണ്ടു ക്രിസ്തുവിനെ പറ്റി പറയുന്നത്. ഇവിടെ പറയുന്ന വെളിച്ചം എന്ന് പറയുന്നത് ശരിയാ, പഴയ നിയമത്തിൽ ദൈവം വരുമ്പോൾ ഒരു വെളിച്ചത്തെ രൂപത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ മോശയ്ക്ക് ഒന്നും കാണാൻ പറ്റാതെ പോയത്. പക്ഷെ മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തു ആ ക്രിസ്തു ലോകത്തിൽ വരുമ്പോൾ ഈ പുറത്ത് കാണുന്നത് വ്യക്തമായിട്ടല്ല പറയുന്നത്. ദ പ്രസൻസ് ഓഫ് ജീസസ് ഈസ് ലൈറ്റ് എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. കാരണം മനുഷ്യ അസ്വസ്ഥതയിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ, അന്ധകാരത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ, അവന്റെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വ്യക്തമായിട്ടുള്ളത് പ്രസൻസ് ഓഫ് ജീസസ് എന്നുള്ളത് അങ്ങനൊരു കൺസെപ്റ്റിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത്. അപ്പൊ ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു, അന്ധതമസുള്ള ദേശത്ത് പാർത്തവർ നേടിയ പ്രകാശം ശോഭിച്ചു എന്ന് പറയുന്നത്. അന്ധതമനസ്സുള്ള ദേശത്ത് പാർത്തവരുടെയിൽ അന്ധകാരത്തിന്റെ ദേശത്തിൽ പാർത്ത മനുഷ്യരുടെ മേൽ പ്രകാശം ശോഭിച്ചു ക്രിസ്തുവിന്റെ വരവിനെ പറ്റിയാണ് പറയുന്നത്. അത് ദേശീയ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം വീണ്ടും പ്രത്യേകിച്ച് യേശു പ്രവാചകനാണ് കൂടുതൽ ക്രിസ്തുവിന്റെ ആഗമനത്തെ പറ്റി ഈ പ്രകാശത്തിന്റെ ഒരു സ്ഥലത്തിൽ, കാരണം അത് പറഞ്ഞിട്ട് കഴിയുന്നത് കാരണം ഈ യെശയ്യാപ്രവാചകന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം ഈ ഇസ്രായേൽ ജനങ്ങളെ പാപം ചെയ്ത് ഈ പാപം ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് മറ്റ് ഈ പുറത്തെ ബന്ധങ്ങൾ ഒരുപാട് ദൈവജനതയെ സിനിമയിലേക്ക് നയിച്ചു. അപ്പം അങ്ങനെ ജനങ്ങളുടെ മേൽ അന്ധകാരം ഉണ്ടായി എന്നുള്ളതല്ല, ഈ അന്ധകാരത്തിൽ നിന്ന് മനുഷ്യനെ വിമോചിപ്പിക്കാൻ ക്രിസ്തു വരുന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഈ പ്രവാചകനിൽ കൂടി നമ്മൾ കാണുന്നത്. അപ്പൊ അവിടെ ഈ പാപത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും കൂടുതൽ പാപത്തിൽ ജീവിച്ചിരിക്കുന്ന പാപത്ര ചുവപ്പായിരുന്ന നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അല്ലെ, ചുവപ്പോലെ വെളുപ്പിക്ക കടുചുവപ്പായിരുന്ന അങ്ങനെ വെളുപ്പിക്കുന്ന നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ഈ ജനങ്ങളുടെ പാപത്തെ അന്ധകാരം എന്നുള്ള പല പ്രാവശ്യം ഈ പ്രവാചകൻ ചിത്രീകരിക്കുന്നുണ്ട് അന്ധകാരമായിട്ട്. അപ്പൊ ഈ അന്ധകാരത്തിൽ നിന്ന് സമഗ്രമായ ഒരു വിമോചനം ഈ ജനത്തിൽ ലഭിക്കുന്നത് ഈ ക്രിസ്തുവിന്റെ വരവോടുകൂടിയാണെന്നുള്ള ഒരു പ്രവചനം ക്രിസ്തീയ പ്രവാചകൻ ശക്തമായിട്ട് കൊണ്ടിരുന്നുണ്ട്. അതുകൊണ്ട് 42-ാം അധ്യായം 6-ും 7-ും വാക്യത്തിൽ അവിടെ പറയുന്നുണ്ടല്ലോ ഈ എന്താ പറയുന്നത്, കുരുട്ട് കണ്ണുകളെ
കുരുട്ട് കണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്നും വിടുവിപ്പാനും യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ കൈ പിടിച്ച് നിന്നെ കാക്കും, നിന്നെ ജനത്തിന്റെ നിയമവും ജാതികളുടെ പ്രവാചകവുമാക്കും.
പറയുന്നുണ്ട് കർത്താവ് പറയാനെ പറ്റി ഇരുട്ട് കണ്ണുകളെ തുറപ്പാനും ബന്ധന്മാരെ കൊണ്ടറയിൽ നിന്നും. കൊണ്ടറ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഈ കൊല്ലത്ത് പോകുന്ന ഒരു കൊണ്ടറ ഉണ്ട്, ഞങ്ങൾക്ക് അതോ നമ്മുടെ വീട്ടിലെ ചില കൊണ്ടറകളൊക്കെയാണ്, അല്ലെ. കുണ്ടറ എന്ന് പറഞ്ഞാൽ അന്ധകാരത്തിന് അനുഭവം എന്നുള്ളതല്ല പറയുന്നത്. ബന്ധന്മാരെ കുണ്ടറയിൽ നിന്നുള്ള കട്ടുകളിൽ നിന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്നും വെളിപ്പെടുത്താൻ അല്ലേ. സ്വതന്ത്രമല്ലാത്ത ഒരു സാഹചര്യത്തിൽ നിന്നും സ്വതന്ത്രമുള്ള ലോകത്തിലേക്ക് നമ്മളെ പിടിച്ച് കൊണ്ടുപോകുന്നു. അത് യഹോവേ, ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു, ഞാൻ നിന്റെ കൈ പിടിച്ച് നിന്നെ കാക്കും, നിന്റെ ജനത്തിന്റെ നിയമവും ജാതികൾ നിന്നെ ജനത്തിന്റെ നിയമവും ജാതികളുടെ പ്രകാശവുമാക്കും. ജാതികളുടെ പ്രകാശം, കാരണം അതുവരെയുള്ള ഒരു കൺസെപ്റ്റ് ജാതികൾ ഭാവികളും ദൈവത്തിന് അകന്നവരുമായിട്ട് നമ്മൾ കാണുന്നത് അല്ലെ. പ്രവാചന പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോഴും അതിന് ദിവസവുമുള്ള ഭാഗങ്ങളൊക്കെ എന്താ കാണുന്നത്, ഈ ജാതികളെ എല്ലാ വാക്യങ്ങളും ചിത്രമാണ്. എന്താണ് അന്യജാതികളെ അന്യ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നവര്, വ്യഭിചാരികള്, ചില പ്രവാചന പുസ്തകത്തിലെ വ്യഭിചാരികൾ എന്നുള്ള മനസ്സിലാക്കി ചെയ്തിരിക്കുന്നത്. അങ്ങനെ പല സ്ഥലങ്ങളിലും ഈ ജാതികളെ വളരെ മോശമായ രീതിയിൽ നമ്മുടെ കർത്താവും ആദ്യം ഒരുപാട് പറയുന്നുണ്ടല്ലോ, എന്നെ ജാതികളെടുക്കും ഇസ്രായേലിനെ കാണാമെന്ന് പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പിന്നീട് അത് മുഴുവൻ മാറി ശരിക്കും ഈ ക്രിസ്തുവിനെ പറ്റി ലോകത്തിന് വിളിച്ചെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ അറിയാം, ഈ ക്രിസ്തു വരുന്നതിന് മുമ്പ് നമുക്കറിയാം ഈ ദൈവത്തിന്റെ ജനത എന്ന് പറയുന്നത് ഒരു ചെറിയ കൂട്ടായ്മയാണ്. ഈ മെഡിലിസ്റ്റിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരു വലിയ ചെറിയ കൂട്ടായ്മയായിരുന്നു അല്ലെ. അപ്പൊ ദൈവത്തിന്റെ കൺസെപ്റ്റ് ഈ ഒരു ചെറിയ കൂട്ടായ്മയെ കൊണ്ട് ലോകത്തെ ശുദ്ധീകരിക്കാമെന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി പല കാര്യങ്ങളും ചെയ്തു, പക്ഷെ ഒന്നും നടന്നില്ല. അത് അതിൽ തന്നെ നിന്നും പോകണം. ക്രിസ്തുവിന്റെ ആഗമനത്തിന് മുമ്പ് ഈ ദൈവത്തിന്റെ നാമം അറിയാൻ എത്ര പേരുണ്ടായിരുന്നു? ഇസ്രായേലിന്റെ ദൈവത്തിന്റെ നാമം അറിയാൻ കുറച്ചുപേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ചെറിയ ബിൽഡിംഗ്സിൽ അല്ലെങ്കിൽ ജെറുസലേം അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തിൽ മാത്രം, അതിനപ്പുറം ഒരു ലോകത്തിലേക്ക് ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. പക്ഷെ ക്രിസ്തു മനുഷ്യാവതാരം ചെയ്ത് വന്നപ്പോൾ ഉണ്ടായ സംഭവം കൊണ്ട് ശരിക്കും ലോകത്തിന്റെ ഭൂമി മുഴുവൻ പലരും ഒരു വെളിച്ചമായില്ലേ? ലോകം മുഴുവൻ ക്രൈസ്തവരെ കൊണ്ട് അടങ്ങില്ലേ? അതും ആ ക്രിസ്തു ലോകത്തിന്റെ പ്രവർത്തനം, ഈസ് ദ ലൈറ്റ് ഓഫ് യൂണിവേഴ്സ് പറയാനുള്ള കാരണം എന്താ? അതാണ് യോഗന്മാരും പറയുന്നത്. അവൻ സത്യ വെളിച്ചമാണെന്നും പ്രവാചകന്മാരും മുഴുവൻ, കാരണം അതുവരെ വെളിച്ചം എന്ന് പറയുന്നത് ഈ ദൈവിക വെളിച്ചം മനുഷ്യൻ കണ്ടിട്ടില്ല, വേറൊരു മേഖലയിൽ മാത്രം നിലനിൽക്കുന്നതേ ഉള്ളൂ. കാരണം ആ വെളിച്ചം കാണാനുള്ള ശക്തിയൊന്നും മനുഷ്യനില്ലായിരുന്നു. പക്ഷേ ആ വെളിച്ചത്തിന്റെ സ്രോതസ് പ്രപഞ്ചത്തിൽ മുഴുവൻ വ്യാപിപ്പിച്ചത് ക്രിസ്തുവിന്റെ വരവോടുകൂടിയാണ്. അതുകൊണ്ട് ഈ യോഗം ഞാൻ പറഞ്ഞത് എന്ത്, ക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമാകുന്നു അല്ലെ. യോഗങ്ങളെ ഉദ്ധരിക്കുന്നുണ്ട്, യേശുവിൽ ജനിച്ചിരുന്ന ആദിയിൽ വരഞ്ഞിട്ടുണ്ടായ വലിയ പ്രകാശമായിരുന്നു സത്യം. എന്താ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അല്ലേ, സർവജത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന വെളിച്ചം ലോകത്തിൽ വന്നുകൊണ്ടിരുന്നു, നിന്നുകൊണ്ടിരുന്നു. അതൊരു വലിയ, അതായത് വന്നുകൊണ്ടിരുന്നു പറയുമ്പോൾ തന്നെ ഈ പ്രവാചകന്മാരുടെയൊക്കെ പ്രവചനങ്ങളിൽ കൂടെ അത് രൂപപ്പെട്ട് വന്നു 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 വന്ന് ക്രിസ്തുവിന്റെ വരവോടുകൂടി അത് പരിപൂർണമായിട്ടുള്ള ഒരു ചിന്തയാണ് പറയാം. ഞാൻ ഇതോട് ചേർത്ത് പറയുന്നത്, ഈ അറുന്ന സമയത്ത് നമുക്കറിയാം ഇസ്ലാം മതം ഒക്കെ ശരിക്കും ഒരു മതത്തിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നതൊക്കെ ഒരു അതിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നതാണ്. എല്ലാ ദൈവവും ഒരു ദൈവമാണ്, അതിന് കീഴിലുള്ള വിവിധ ഘടകങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ശരിക്കും സത്യദൈവത്തിന്റെ ശ്രേഷ്ഠമായ മുഖമൂടിയെ പലപ്പോഴും ഇല്ലാതാക്കുന്ന ഒരു കൂട്ടായ്മയായിട്ടാണ് ചിലപ്പോൾ ഈ ഇസ്ലാം മതത്തിന്റെയൊക്കെ ഒരു ഗ്രൂപ്പ്, എല്ലാവരും നമ്മൾ പറയുന്നില്ല, ഒരു ഗ്രൂപ്പൊക്കെ വളർന്നു വരുന്നത്. ഈ കഴിഞ്ഞ ആഴ്ചക്കെ ഈ ഗ്രൂപ്പിങ്ങനെ ശക്തമായ ക്രിസ്ത്യാനികളെ കൊല്ലുകയും പീഡിപ്പിക്കുകയും ക്രിസ്ത്യാനി തുടർന്ന് കൂട്ടായ്മയെ തന്നെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു പശ്ചാത്തലത്തിലൊക്കെ നമ്മൾ ഈ കാണുമ്പോൾ ചെയ്യുമ്പോൾ മെഹോ തോന്നിയിട്ടുണ്ട്. ദൈവമേ, ഈ ദൈവത്തിന്റെ ജനത, ഇസ്രായേൽ ജനത അല്ലെങ്കിൽ ഈ ക്രിസ്തീയ സമൂഹമൊക്കെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുമ്പോൾ എന്തായിരിക്കും ലോകത്തിന്റെ ഗതി? അങ്ങനെ ഒരു വളർച്ച ഈ ലോകത്തിനുണ്ടാവുമോ? അങ്ങനെ ചിന്തയൊക്കെ വന്നു. പക്ഷെ ഈ അടുത്ത സമയത്ത് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഗതിയുണ്ട്, ഈ ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും ഈ ക്രൈസ്തവ സമൂഹം ശക്തമായിട്ട് വളർന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റി ഒക്കെ. ഈ ശരിക്കും ഈ ഇസ്രായേൽ ക്രിസ്തീയ ജനങ്ങളെ പീഡിപ്പിക്കുമ്പോഴും ഇത് ശക്തമായിട്ട് വളർന്നുകൊണ്ട് വരുന്നുള്ള ഒരു ചിന്തയോട് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ ദുഃഖം തോന്നുമ്പോൾ മനസ്സിലാക്കുക, കാരണം ദൈവം ഒരിക്കലും ഒരു ഒരു കഥ ഇങ്ങനെ ഓർക്കുന്നത് ഒരിക്കലും ഈ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഈ സ്വാമി വിവേകാനന്ദൻ പണ്ട് ഹിന്ദു മുസ്ലിം ഒക്കെ യുദ്ധം ഉണ്ടായ സമയത്തൊക്കെ അന്ന് ഈ അമ്പലങ്ങള് മുസ്ലിങ്ങള് ഹൈന്ദവ അമ്പലങ്ങള് തകർക്കുകയും ഹിന്ദുക്കള് മുസ്ലിം മോസ്റ്റ് ചെയ്യുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ അത് വർഷങ്ങളെ തുടങ്ങിയാണല്ലോ, അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഭാരതം പിന്നെ സാമ്പാലയ എന്ന് പറഞ്ഞ മഠത്തിന്റെ. അങ്ങനെ ഒരിക്കലും അദ്ദേഹം ഇങ്ങനെ ഈ പള്ളികളും അമ്പലങ്ങളും അതുപോലെ തന്നെ മുസ്ലിം പള്ളികളും ഒക്കെ തകർക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഗുജറാത്തിൽ അദ്ദേഹം സന്ദർശിക്കുമ്പോൾ ഒരു തകർന്ന തരിപ്പണമായ അമ്പലത്തിന്റെ മുന്നിൽ അദ്ദേഹം നിൽക്കുകയാണ്. അവിടെയുള്ള ദേവി വിഗ്രഹമൊക്കെ തകർന്ന് ഇങ്ങനെ പല പീസുകളായിട്ട് കടക്കുന്ന വന്നപ്പോഴത്തേക്ക് ഈ നമുക്കറിയാം വിവേകാനന്ദൻ എന്ന് പറയുന്നത് വളരെ ശാന്തനും നല്ലവനുമായ ഒത്തിരി ശിഷ്ണതയുള്ള ആത്മീയ ബോധമുള്ള ഒരു സന്യാസിയാണ്. പക്ഷേ ഒരു നിമിഷം ഈ ഒരു പിന്നെ അന്തരത്തിന്റെ മുമ്പിൽ ഉള്ള വിഗ്രഹങ്ങൾ തകർന്ന് നടക്കുന്ന അദ്ദേഹത്തിന് രൂക്ഷ ഉദിച്ചു. ശക്തമായ രോഗത്തെ വളർന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ദേവി എന്റെ പിറ്റേന്ന് പ്രാർത്ഥന സമ്മതിക്കുകയില്ലായിരുന്നു അല്ല എന്ന് അദ്ദേഹം ഒരു രോഗം കൂടി ചിന്തിച്ചു. പക്ഷെ ചിന്തിച്ചു ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നിങ്ങളുടെ വായിച്ചതാണ്. ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ തന്നെ അമ്പലത്തിന്റെ ഉള്ളിൽ നിന്ന് അദ്ദേഹത്തിന്റെ തിരിച്ചറിവ് ഉണ്ടായിരുന്ന പറയുന്നത്, ഞാൻ നിന്റെ സംരക്ഷകനാണോ നീ എന്റെ സംരക്ഷകനാണോ എന്നെ വളരെ ചിന്തിച്ച സംഗതിയാണ്. അപ്പൊ തകർന്നു കിടക്കുന്ന വിഗ്രഹങ്ങളെ കണ്ടുകൊണ്ട് ഇദ്ദേഹം പറയുന്നു, ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ വിഗ്രഹം തകർക്കാൻ അല്ലെങ്കിൽ നിന്നെ തകർക്കാൻ സമ്മതിക്കുകയില്ലായിരുന്നു. ഉടനെ വെളിച്ചം ആ ഉള്ളിൽ നിന്നുണ്ടാകുന്നു, നീ എന്റെ സംരക്ഷകനാണോ ഞാൻ നിന്റെ സംരക്ഷകനാണോ എന്ന് പറഞ്ഞു. ഇന്ന് സത്യത്തിൽ ഈ ഒരു അവബോധം ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് മനുഷ്യൻ മതത്തിന് വേണ്ടി അടിക്കുന്നതും പിടിക്കുന്നതും അല്ലേ. കാരണം അവനവൻ വിശ്വസിക്കുന്ന ചില ദൈവത്തെ സംരക്ഷിക്കാനായിട്ട് ദൈവത്തിന്റെ ആ ഒരു വലിയ യൂണിവേഴ്സാലിറ്റിയെ തന്നെ മുറിച്ച് വിഭാവനം ചെയ്യുന്ന ഒരു തലങ്ങളിലേക്ക് ഈ ആത്മീയത വളരെ ഒരു വെളിച്ചമില്ലാത്ത ആത്മീയതയാണ്, അന്ധകാരത്തിൽ നിർമ്മിക്കുന്ന ആത്മീയതയായതുകൊണ്ടാണ്. കാരണം ഒരിക്കലും ദൈവത്തെ സംരക്ഷിക്കേണ്ടവനല്ല മനുഷ്യൻ, മനുഷ്യനെ സംരക്ഷിക്കേണ്ടവനാണ് ദൈവം. പിന്നെ മനുഷ്യനെ ചെയ്യാൻ പറ്റുന്നത് ദൈവം പഠിപ്പിച്ച മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്, നന്മ വളരാനായിട്ട് അവനകത്ത് നമ്മൾക്ക് വേണ്ടിയിട്ടാണ് വളരെ പറഞ്ഞു. അപ്പം ഇവിടെ അതുകൊണ്ടാണ് പിന്നെ പറഞ്ഞു വന്നത്, അങ്ങനെ വിളിക്കുകയാണെങ്കിൽ വെടിമീങ്ങനെ കാര്യമില്ല. കാരണം ക്രിസ്തു ലോകം മുഴുവൻ പർവ്വത വന്നിച്ചിരിക്കുന്ന ഒരു പ്രകാശമാണ്, ആ പ്രകാശം ഇന്നാകാൻ ഒരിക്കലും ആ ശക്തി അനുവദിക്കത്തില്ല. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഒക്കെ എത്ര പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും അതിൽ മടങ്ങി ഒരുപാട് രാജ്യങ്ങൾ ക്രിസ്ത്യാനികളെ ക്രിസ്ത്യാനത്തെ സ്വീകരിച്ച് മതം മാറി വരുന്നുണ്ട്. അതൊക്കെ ദൈവത്തിന്റെ പ്രവർത്തനമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ആ ഒരു ചിന്ത നമ്മളെ ഇവിടെ അവിടെ ഹരിക്കുകയാണ്. അപ്പൊ അവിടെ പ്രവാചകന്റെ ആ ഒരു ചിന്ത ഏതാണ്, ഈ പ്രപഞ്ചത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന സത്യ ദൈവം പ്രകാശം ലോകത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ പുതിയ ദൈവത്തിലും ഒരുപാട് ഭാഗത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 4:14. സെന്റ് മാത്യു 4:14. ഇത് പഴയ നിയമത്തിന്റെ ഫോണിൽ
തന്നെയാണ്.
ഞാൻ നല്ല വായിക്കുന്നു. ഓക്കെ, മത്തായി ചാപ്റ്റർ 4:14. സെബുലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും അങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം ഗതിയോട് വെളിച്ചുന്നുണ്ട്. മരണത്തിന്റെ ദേശത്തിൽ നിന്നിരിക്കുന്ന പ്രകാശം നമ്മൾ നേരത്തെ വായിച്ച പ്രവാചകന്റെ ആ ഭാഗം തന്നെ പുതിയ നിയമത്തിൽ വായിച്ചു. എന്റെ ഇഷ്ടപ്രവാചകം വന്ന ആളുകൾ വൃത്തിയാകാൻ ഇട വന്നു. അപ്പൊ ക്രിസ്തുവിന്റെ മറുപോട് കൂടി ഇത് ആരെയും മത്തായത്തിലേക്ക് എഴുതുകയാണ്. എന്താ എഴുതിയിരിക്കുന്നത്? പണ്ട് പ്രവാചകൻ എന്ത് പറഞ്ഞു, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ വരാൻ പോകുന്ന ക്രിസ്തുവിനെ പറ്റി എന്ത് പറഞ്ഞു, അന്ന് ഇത് നിവൃത്തിയാകാൻ ഇട വന്നു. ക്രിസ്തുവിന്റെ സാന്നിധ്യത്തോടുകൂടി അത് നിവൃത്തിയായെന്ന് പറഞ്ഞ സന്നിഗ്ധമായിട്ട് അവിടെ പറയുകയാണ്. അതുപോലെ തന്നെ ലൂക്കോസ് സുവിശേഷം 1:78 വാക്യങ്ങൾ വീണ്ടും ഉദ്ധരിക്കുന്നുണ്ട്. ഇരുളിലും മരണം എഴുതിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ചു നമ്മുടെ കാലങ്ങളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്രകരണയാൽ ഉയരത്തിനുള്ള ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. 78 വാക്യം നമ്മളെ ആർദ്രകരണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചു. ഉദയം എന്ന് പറഞ്ഞാൽ ഉദയ സൂര്യൻ ദഹ എന്നുള്ള ഒരു ദഹ പെരുന്നാളൊക്കെ നമ്മൾ ആചരിക്കുന്ന ഉദയസൂര്യന്റെ പെരുന്നാൾ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ചില സഭകളൊക്കെ വാസ്തവത്തില് ഈ ദഹ പെരുന്നാളാണ് ക്രിസ്തുമസായിട്ട് ആഘോഷിക്കുന്നത് പ്രാധാന്യത്തോടുകൂടി. ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു എന്നുള്ള ചിന്തയോടുകൂടിയാണ്. അപ്പം ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ പറയാം, ഒരു എവഞ്ചലിസ്റ്റനാണ്, ഒരു വൈദ്യനാണ്. അദ്ദേഹം ക്രിസ്തുവിനെ കണ്ട് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങൾ കേട്ട് മനസ്സിലാക്കിയിട്ട് എഴുതുന്നതാണ്. അദ്ദേഹം എഴുതുമ്പോൾ പറയുന്നു, ഈ പത്രത്തിലെയൊക്കെ മറ്റുള്ളവർ വിഭാവനം ക്രിസ്തുവിനെ എങ്ങനെ വിഭാവനം ചെയ്തോ അതേ ആശയം ഇവരും എടുക്കുകയാണ്. ഇതൊരു പുസ്തകമായിട്ട് കോപ്പി ചെയ്യുന്നതല്ല. അവരുടെ മനസ്സിലും ഓരോ നമ്മുടെ സുവിശേഷം ഓരോരുത്തർ എഴുതുമ്പോഴും അല്ലെങ്കിൽ ആരെങ്കിലും ക്രിസ്തുവിനെപ്പെട്ട ലേഖനം എഴുതുമ്പോഴും അല്ലെങ്കിൽ അപ്പോസ്തലന്മാരോ അപ്പോസ്തലിക പിതാമഹന്മാരോ ആരെങ്കിലും ഒക്കെ ക്രിസ്തുവിനെപ്പറ്റി ലേഖനം എഴുതുമ്പോഴേ വേറെ ഒരാൾ എഴുതിയതിന്റെ കോപ്പി എടുത്തത് പിടിക്കുകയല്ല. ഇവരവർ അവരവരെന്ത് ക്രിസ്തുവിൽ കണ്ടു എന്നുള്ളത് അവരവരെ. അതുകൊണ്ടാണല്ലോ ഈ സുവിശേഷങ്ങൾ വായിക്കുമ്പോഴുള്ള വ്യത്യാസം, വാക്കുകളും വാക്കുകളും അല്ലെങ്കിൽ അതിന്റെ ഘടനകളൊക്കെ വ്യത്യാസങ്ങൾ കാണുന്നത് അതുകൊണ്ടാണ്. ഓരോ വ്യക്തികളും ക്രിസ്തുവിനെ എങ്ങനെ കണ്ടു അവരവരെ ആ കണ്ടത് നേരിട്ട് എഴുതുകയാണ്. അപ്പം ഇദ്ദേഹവും അദ്ദേഹം കണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കി ക്രിസ്തുവിനെ പറ്റി അദ്ദേഹം എഴുതുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ പ്രവാചകന്മാരൊക്കെ ക്രിസ്തുവിനെ പ്രവചിച്ചായിട്ട് പിന്നെ യോഹന്നാൻ സുവിശേഷം 1:4 വാക്യത്തിൽ അവിടെ പറഞ്ഞു, അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വീണ്ടും പറയുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിച്ചു കൊണ്ടിരുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അത് യോഹന്നാൻ വളരെ തിയോളജിക്കലാക്കി ഒരു ഭാഗമാണ്. പ്രത്യേകിച്ച് യോഹന്നാൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യോഹന്നാൻ വളരെ ദുർബന്ധമായിരുന്നു. ക്രിസ്തു ഒരു പ്രപഞ്ചത്തിന്റെ വെളിച്ചം എന്നുള്ള കൺസെപ്റ്റ് ക്രിസ്തുവിൽ കൊണ്ടുവരണം എന്നുള്ളത്. അതുകൊണ്ട് കാരണം ക്രിസ്തുവിന്റെ ഭാഗത്തു നിന്ന് പല പറയുന്നുണ്ട് പലയിടത്തും നമ്മൾ വായിക്കുന്നത്. അപ്പൊ അവരിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചു കിട്ടിയില്ല. നമുക്ക് ഒരിക്കലും ഇരുവിനെ പിടിച്ചടക്കാനത്തല്ല വെളിച്ചം. നിങ്ങൾക്കറിയാമല്ലോ ശരിക്കും ഇരുളെന്ന് പറയുമ്പോൾ അനുഭവം ഉണ്ടോ? ഇരുട്ടുണ്ടോ ലോകത്തില്? ശരിക്കും ലോകത്തിൽ ഇരുട്ടില്ല. ഈ വെളിച്ചമില്ലാത്ത അവസ്ഥയ്ക്ക് പറയുന്ന സംഗതി എനിക്കെന്ന് പറയാം. വെളിച്ചം ശരിക്കും നമ്മളൊരു അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മുറിയില് വെട്ടമുണ്ട്, നമ്മുടെ മുറി ലൈറ്റ് ഇടുന്ന വെട്ടമുണ്ട്. അപ്പൊ നിങ്ങൾ നമ്മൾ ഒരു ഇച്ചിരി ഇരുട്ട് വെളിയിൽ കത്തിക്കുന്നു, ഒരു ഇരുട്ട് കത്തിച്ചോണ്ട് വന്ന് കത്തിക്കാൻ പറ്റുമോ? ഒത്തിരി ഇരുട്ട് ഈ മുറിക്കാണ് പോകേണ്ടി വന്നേ നമുക്ക് നമുക്ക് ഇച്ചിരി നടത്തുണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവത്തില്ല. നമുക്ക് എല്ലാം കാണാം, ആ ഇരുട്ട് കാണുന്ന ഒരു വേണ്ടി ചെറിയ ഭാഗം ഇരുട്ടായി കത്തിക്കുന്നുണ്ട്. പക്ഷേ പൊതുവില്ല, അതേ സമയത്ത് ഒരു ഇരുട്ട് മൊത്തത്തിൽ ഇരുട്ടിരിക്കുമ്പോൾ ഒരു വിഞ്ഞാനിക്കിന്റെ വെളിച്ചം കൊണ്ടുവന്നേ ആ അത്രയും ഭാഗം നല്ല വെളിച്ചമായിരിക്കും. ഒരു വെളിയിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത്രയും കിട്ടാ വർഷത്തിൽ ആ ഇരുട്ടിലൂടെ തന്നെ തന്നെ വെളിച്ചമായിരിക്കും. പക്ഷെ അതുകൊണ്ടാണ് പറഞ്ഞത് ഇരുട്ടിനെ ഇരുട്ട് ഒരിക്കലും വെളിച്ചത്തെ പിടിച്ചടക്കത്തില്ല, വെളിച്ചം ഇരുട്ടിനെ പിടിച്ചടക്കും. അതാണ് ഈ അന്ധകാരവും ദൈവവും തമ്മിലുള്ള, അല്ലെങ്കിൽ പിശാചും ദൈവവും തമ്മിലുള്ള അന്ധന അസമാർത്ഥം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരിക്കലും ഇരുട്ടിനെ വെളിച്ചത്തെ പിടിച്ചടക്കാനക്കത്തില്ല, വെളിച്ചത്തിന് എപ്പോഴും ഇരുട്ടിനെ നല്ല കാണിച്ചീടാക്കാനായിട്ട് കഴിയും എന്നുള്ളൊരു കണക്കുറിച്ച് നമ്മുടെ അവിടെ നിന്ന് മനസ്സിലാക്കിയായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ക്രിസ്തു വെളിച്ചമായിരുന്നു പറയുന്നത്. അതുപോലെ യോഹന്നാന്റെ സുവിശേഷം 8:12 യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുൾ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവരാകും എന്ന് പറഞ്ഞു. അത് കർത്താവ് തന്നെ പറയുന്നത്. യേശു പിന്നെ അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൽ ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ആരെങ്കിലും എന്നെ അനുഗമിക്കും, ഈ ചെലുപടി എന്നെ അനുഗമിക്കുന്നുണ്ടെങ്കിൽ അല്ലേ ഫോളോ മീ, അവരെ ഒരിക്കലും ഇരുട്ടിൽ നടക്കാതെ വെളിച്ചമുള്ളവരായിട്ട് ട്രാൻസ്ഫോം ദ ലൈറ്റ് വെളിച്ചമായി രൂപാന്തരപ്പെടുന്നു എന്ന് അവിടെ ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 12:35
അവരോട്, ഇനി കുറെ കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിലിരിക്കും, ഇരുൾ നിങ്ങളെ പിടിക്കാതിരിക്കാൻ നിങ്ങൾക്ക് വെളിച്ചമുള്ളിടത്തോളം നടന്നുകൊള്ളു. ഇരുളിൽ നടക്കുന്നവൻ താൻ എവിടെ പോകുന്നുവെന്ന് അറിയുന്നില്ലല്ലോ. നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളാകേണ്ടതിനോ വെളിച്ചമുള്ളിടത്തോളം വെളിച്ചത്തിൽ വിശ്വസിക്കുന്നെന്ന് പറഞ്ഞു.
ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുന്നതാണ്, ഇനിയും അതിന് യേശു അവരോട് ഇനി കുറെ കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിൽ ഇരിക്കും എന്ന് പറഞ്ഞാൽ വെളിച്ചം നഷ്ടപ്പെട്ടു പോകുന്നല്ല, ക്രിസ്തു നിങ്ങളിൽ നിന്ന് മാറ്റപ്പെടുന്നു എന്ന് പറഞ്ഞില്ല. അതൊക്കെ കർത്താവിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ടവരോട് പറയുന്നതാണ്. ഇരുൾ നിങ്ങളെ പിടിക്കാതിരിക്കാൻ നിങ്ങൾക്ക് വെളിച്ചം ഉള്ളിടത്തോളം നടന്നുകൊള്ളു. ഇരുളെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ പൈസാജികളല്ലാത്ത ആണെന്ന്, നിങ്ങളെ പിടിക്കാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് വെളിച്ചം ഉള്ളിടത്തോളം നടന്നുകൊള്ളു. ഇരുൾ നടക്കുന്നവൻ താൻ എവിടെ പോകുന്നു എന്ന് അറിയുന്നില്ലല്ലോ അല്ലെ. ഇരുട്ടിൽ നടക്കുന്ന നമ്മൾ വളരെ ഇരുട്ടിൽ കൂടുതലിരുട്ടിൽ കൂടെ നടന്നു പോയി നമുക്ക് എന്തെങ്കിലും കണ്ണടച്ച് നടക്കുന്നതിന് തുല്യമാണ് അല്ലെ. നമ്മൾ കണ്ണടച്ച് മുറിക്കാത്തതാണോ ലൈറ്റൊക്കെ കാണാൻ പറ്റൂല, വഴി അട്ടി വീഴും എന്ന് പറയുന്നത് ഇരുട്ടി കൂടെ നടക്കുന്നത്. അപ്പൊ ഇരുളിൽ നടക്കുന്നവർ താൻ എവിടെ പോകുന്നു അറിയുന്നില്ല. വെളിച്ചത്തിന്റെ മക്കളാകേണ്ടതിന് വെളിച്ചം ഉള്ളിടത്തോളം വെളിച്ചത്തിൽ വസിക്കും. നിങ്ങൾക്ക് വെളിച്ചത്തിൽ വസിക്കുക എന്ന് പറഞ്ഞ അർത്ഥം അറിയാം, ക്രിസ്തുവിൽ വസിക്കുക എന്നർത്ഥം, ലിവിങ് ക്രൈസ്റ്റ് എന്നർത്ഥം. നമ്മളെ വിളിച്ചിരിക്കുന്നത് വെളിച്ചത്തിൽ നടക്കാനായിട്ട്. അപ്പൊ ആ വെളിച്ചത്തിൽ നടക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ വെളിച്ചം ഉണ്ടാവണം, എങ്കിലേ ആ വെളിച്ചത്തിൽ നടക്കാനേ കഴിയത്തുള്ളൂ. അതൊരു 36 നിങ്ങൾ വെളിച്ചത്തിൽ യോഹന്നാൻ 12:46 പറയുന്നുണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുളിൽ വസിക്കാതിരിക്കാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഇരുളിൽ വസിക്കാതിരിക്കാൻ ഞാൻ വെളിച്ചമായി ലോകത്തിൽ വന്നിരിക്കുന്നു. കർത്താവിനെ പറയുന്നു അല്ലെ. ഒരു ക്രിസ്തുവിൽ നമ്മൾ ഒപ്പിച്ചു കഴിഞ്ഞാല് നമുക്ക് ഒരിക്കലും ഇരുളിൽ വസിക്കേണ്ടി വരത്തില്ല, വെളിച്ചത്തിൽ വസിക്കാൻ നമുക്ക് കഴിയും. കാരണം ക്രിസ്തു വെളിച്ചമായിട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു.
വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു.
ഇരുളിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം യേശു ക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവ തേജസിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് തങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിച്ചിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ അരുളപ്പാടായിട്ടാണ് പറയുന്നത്, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം യേശു ക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവതേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ, അപ്പൊ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ക്രിസ്തുവിന്റെ മുഖതേജസ് എന്റെ പരിജ്ഞാനം വിളങ്ങണം. ആ ദൈവത്തിന്റെ ഇഷ്ടമാണ്, അതായത് അവിടെ പറയുന്ന ഭാഗമല്ല, ദൈവത്തിന്റെ ഇഷ്ടം അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രതീക്ഷ അതാണ്. എന്നിട്ട് ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കുമ്പോഴും അല്ലെങ്കിൽ ക്രിസ്തു നമ്മളായി തീരുമ്പോഴും നമ്മുടെ ഉള്ളിൽ അതിന് പ്രകാശം ഉണ്ടാവണം എന്ന് പൗലോസിനെ നമ്മളെ പ്രബോധിപ്പിക്കുന്നു. അതുപോലെ തന്നെ 1 യോഹന്നാൻ 2:8 നമ്മൾ പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറയാം, അത് അവനിലും നിങ്ങളിലും സത്യമായിരിക്കുന്നു, ഇരുട്ട് നീങ്ങിപ്പോകുന്നു, സത്യ വെളിച്ചം ഇല്ല പ്രകാശിക്കുന്നു. അതുപോലെ തന്നെ വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പാക്കേജ് ചെയ്യുന്നവരുടെ വീട്ടിൽ ഇരിക്കുന്നു, സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു, ഇടത്തേക്ക് അവൻ കാണുന്നില്ല. അതുപോലെ തന്നെ ലേഖനം വായിച്ചു പോകാം. അഞ്ചാം അധ്യായം നമ്മൾ അഞ്ചാം അധ്യായത്തിന്റെ ആറ് മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പ്രധാനമായിട്ട് പറയുന്നുണ്ട്, വ്യക്തവാക്കുകൾ ആരും നിങ്ങളെ ശ്രമിക്കരുത്. ഇത് നമ്മളിലുള്ള ഇരുട്ട് എങ്ങനെ നഷ്ടമായി പോകുന്നു എന്നുള്ള ചില ആശയങ്ങളാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മളുടെ ഈ ഇരുട്ട് എങ്ങനെ നമ്മൾ നഷ്ടമായി പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മുമ്പ് വായിച്ചു വന്നതാണ്. വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പറയുകയും ചെയ്യുന്നവൻ ചിന്തയോടെ ഇരുട്ടിൽ ഇരിക്കുന്നു. അപ്പൊ നമ്മൾ അപ്പൊ ഇരുട്ട് എന്താണെന്ന് നമുക്ക് ബോധ്യവോടെ നമുക്ക് നൽകുന്നതാണ് ചിന്തയാണ് ഇരുട്ട്. അപ്പൊ നമ്മൾ സഹോദരനെ പയക്കുമ്പോൾ നമ്മൾ ഇരുട്ട് നമ്മൾ നഷ്ടപ്പെട്ടു പോവുക. അതുപോലെ തന്നെ വ്യർത്ഥ വാക്കുകൾ ആരും നിങ്ങൾ കഴിക്കരുത്. ജീവക ദിവസമല്ല ദൈവകോ മാത്രം കണ്ടാൽ തീർന്നു, നിങ്ങൾ അവരുടെ കൂട്ടാളികളാകരുത്. മുമ്പ് നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാവുന്നു. ലേഖനം 5:8 മുമ്പേ നിങ്ങൾ ഇരുട്ടായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാവുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തുള്ളവരായി നടന്നുകൊള്ളു. അപ്പൊ നമ്മുടെ മുൻകാലങ്ങളെ പറ്റി പറയുന്നത് മുമ്പേ നിങ്ങൾ ഇരുട്ടായിരുന്നു എന്ന് പറയുന്ന കർത്താവെന്താ, ക്രിസ്തുവിൽ നമ്മൾ അറിയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ക്രിസ്തുവിൽ നമ്മൾ ആയിത്തീരുന്നതിന് മുമ്പ് നമ്മുടെ അവസ്ഥയെ പറ്റി അന്ധകാരമായിരുന്നുള്ളതാണ്. അപ്പൊ ഒരുവിധം ക്രിസ്തു ജനിക്കുമ്പോൾ അവൻ പ്രകാശമുള്ളവനായിട്ട് മാറും. ഇപ്പോഴും കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായിട്ട് നടന്നുകൊണ്ടത്. അപ്പൊ ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ട്, പ്രകാശം നമ്മുടെ ഉള്ളിലുണ്ട്. എത്ര നമുക്ക് എത്ര ഈ പ്രകാശം ലഭിച്ചത്, ആവതിനാൽ കൂടിയായി ദൈവിക പ്രകാശം നമുക്ക് ലഭിക്കുന്നത്. പക്ഷെ എന്നും പറഞ്ഞതുകൊണ്ട് എന്നും നമുക്ക് ഭ്രമം കണ്ടുപോകണമെന്നില്ല, നമുക്ക് ചുമതലയുണ്ട്. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് അല്ലെ, 9 പറയുന്നു, കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായിട്ട് നടത്തി. സകല സൽഗുണവും നീതിയും സത്യവും വെളിച്ചത്തിന്റെ ഫലം. വെളിച്ചത്തിന്റെ ഫലം എന്താണെന്നാണ് പറയുന്നത്, സകല സൽഗുണവും നീതിയും സത്യവും അല്ല വെളിച്ചത്തിന്റെ ഫലം. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികളിൽ കൂട്ടാളികളാകരുത്. പറയെ ശാസിക്കപ്പെടേണ്ടത് അവർ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകുന്നു എന്ന് പറഞ്ഞാൽ ഇരുട്ട് അന്ധകാരം അത് രഹസ്യമായിട്ട് ചെയ്യുന്നത് പറയാൻ പോലും ലജ്ജയാകുന്നു. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരും. ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന മനുഷ്യരുടെ ഞാൻ ക്രിസ്തു എന്നാൽ ക്രിസ്തു എന്നിവ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. ഉറങ്ങുന്നവനെ എന്ന് പറഞ്ഞാൽ ഉറക്കം നടിക്കുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ നിന്ന് എഴുന്നേൽക്കുക, അന്ധകാരത്തിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുക, എന്നാൽ ക്രിസ്തുവിന്റെ മേൽ പ്രകാശിക്കും എന്ന് പറയുന്നത്. അപ്പം ക്രിസ്തു നമ്മൾ പ്രകാശിക്കാൻ നമ്മളെ തന്നെ ഒരുക്കി കൊടുക്കുന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ വെളിപാട് ഉച്ചു 21 അധ്യായത്തിൽ വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട്, നഗരത്തിൽ പ്രകാശിപ്പാൻ 21:23 നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യൻ ചന്ദ്രൻ ആവശ്യമില്ല, ദൈവദേശം അതിനെ പ്രകാശിപ്പിച്ച് കുഞ്ഞാടത്തിന്റെ വിളക്കാകുന്നു. ജാതികൾ അതിന്റെ വെളിച്ചത്തിൽ നടക്കും, ഭൂമിയുടെ രാജാക്കൾ വർത്തമാന മാസം അതിലേക്കും പോരും. വെളിപാട് ഉച്ചു നമ്മൾ നേരത്തെ വായിച്ച അതുപോലെ ഭാഗം കൂടെ 22:21-24. അതുപോലെ തന്നെ ദൈവം വെളിച്ചം ഗോഡ് ക്രിയേറ്റഡ് ലൈറ്റ് എന്നുള്ളതാണ് നമ്മൾ നമ്മൾ ആദ്യം കണ്ടു. ഗോഡ് ഈസ് ദ ലൈറ്റ്. രണ്ടാമതായി ജീസസ് ഈസ് ദ ട്രൂ ലൈറ്റ്. മൂന്നാമതാണ് നമ്മൾ കാണുന്നത് ഗോഡ് ക്രിയേറ്റഡ് ലൈറ്റ്. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം 1 അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളും, ദൈവം വെളിച്ചം ഉണ്ടാകട്ടെ, ദൈവം കൽപ്പിച്ചു, വെളിച്ചം ഉണ്ടായി. അപ്പൊ വെളിച്ചത്തിന്റെ പാരമ്പ ഇവിടെ നിന്നാണെന്നുള്ളത് നമ്മൾ പഠിക്കുക. ദൈവം വെളിച്ചമാകുന്നു എന്ന് പറയുമ്പോൾ വെളിച്ചം ദൈവത്തെ ഉണ്ടാക്കിയിരുന്നതല്ല, ദൈവം വെളിച്ചത്തെ ഉണ്ടാക്കിയെന്ന് നമ്മൾ വായിക്കും. അതുപോലെ പുറപ്പാട് പുസ്തകം 10 അധ്യായം, അപ്പോൾ യഹോവ മോശയോട് ഇത്രയും ദേശത്ത് സ്പർശിക്കപ്പെട്ട ഇരുൾ ഉണ്ടാകേണ്ടതിന് അച്ഛന്റെ കൈ ആകാശത്തേക്ക് നീട്ടുക കൽപ്പിച്ചു. മോശ തന്റെ കൈ ആകാശത്തേക്ക് ഇത്രയും ദേശത്തൊക്കെ 3 ചുവത്തരത്തേക്ക് കൂറിട്ടുണ്ടായി. 23 വാക്യം, 3 ദിവസത്തേക്ക് ഒരുത്തനെ ഒരുത്തൻ ഉണ്ടാകില്ല, ഒരുത്തനും തന്റെ സ്ഥലം വിട്ട് എഴുന്നേറ്റവുമില്ല. എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് എല്ലാവർക്കും തങ്ങളുടെ വാസനങ്ങൾ വെളിച്ചമുണ്ടായിരുന്നു. അവിടെ പറഞ്ഞ മനസ്സിലായി, അതായത് മോശയുടെ കൈ നീട്ടിയപ്പോൾ പറവാണ് ഇത്. നമുക്കറിയാം ഇസ്രായേൽ ജനങ്ങളെ ഇസ്രായേൽ വിഭജിപ്പിക്കുന്ന ഭാഗമാണ്. ദൈവത്തിന്റെ കൽപ്പനപ്രകാരം മോശ കൈ നീട്ടുമ്പോൾ വിശ്വാസത്തെങ്ങും ഇരുട്ടുണ്ടാകും, എല്ലാവർക്കും ഇരുട്ടായി. അതേ സമയത്ത് അവിടെ വസിക്കുന്ന ഇസ്രായേൽ ജനങ്ങളിൽ വെളിച്ചമുണ്ടായി. കാരണം ദൈവം വെളിച്ചമായിട്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ദൈവം അവരിൽ വെളിച്ചം സൃഷ്ടിച്ചു എന്നുള്ളതാണ്. മോശയ്ക്ക് സാധിക്കുന്നുണ്ടോ വെളിച്ചം സൃഷ്ടിക്കാൻ? പിന്നെ സൃഷ്ടിക്കുന്നത് ഇപ്പൊ കുറച്ചു പേരുടെ മേൽ അന്ധകാരവും കുറച്ചു പേരുടെ മേൽ വെളിച്ചവും ഉണ്ടാകുന്നു. അപ്പൊ നമ്മുടെ നമുക്ക് ആ വെളിച്ചം ഈ അന്ധകാരത്തിൽ ഈ ലോകത്ത് ജീവിക്കുന്ന മനസ്സിൽ പലരും അന്ധകാരത്തിൽ കൂടെ നടക്കപ്പെടും. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ വെളിച്ചം ഉണ്ടാകണമെങ്കിൽ നമ്മളെന്ത് ചെയ്യണം? ദൈവ ഇഷ്ടമനുസരിച്ച് ജീവിക്കണം എന്നുള്ള പ്രബോധനം കൂടെ അവിടെ കാണുന്നത്. ഇയോബിന്റെ പുസ്തകം 36 അധ്യായം 29-30 വാക്യത്തില്, ആർക്കെങ്കിലും മേഘങ്ങളുടെ വിരികളുടെയും അവന്റെ കൂടാരത്തിന് മുഴക്കങ്ങളെ ഗ്രഹിക്കാമോ? അവൻ തന്റെ ചുറ്റും പ്രകാശം ഇരിക്കുന്നു, സമുദ്രത്തിൽ അടിയെ കൂടുന്നു. നമ്മൾ വായിച്ചു അടുത്തായിട്ട് ഇന്ന് വെളിച്ചമാവുന്നു, ക്രിസ്തു വെളിച്ചമാവുന്നു, ദൈവം വെളിച്ചം സൃഷ്ടിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി നാലാമതായിട്ട് വൺ ടു ലിവ് ഇൻ ഗോഡ് വിൽ ലൈക്ക്. ആരെങ്കിലും ക്രിസ്തുവിൽ വസിക്കുമ്പോൾ അവരും വെളിച്ചമുള്ളവരായിട്ട് മാറുന്നു എന്നുള്ളതാണ്. പുറപ്പാട് പുസ്തകം 34:30 വാക്യം ഒന്ന് വായിച്ചു. പുറപ്പാട് Exodus 34:30.
ആഹാരോനും ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയെ നോക്കിയപ്പോൾ അവന്റെ മുഖത്തിന്റെ തൊക്ക് പ്രകാശിക്കുന്നത് കണ്ടു. അതുകൊണ്ട് അവർ അവന്റെ അടുക്കൽ ചെല്ലുവാൻ
ഭയപ്പെട്ടു. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. കാരണം നമുക്ക് ഇതിന്റെ സന്ദർഭമൊക്കെ നമുക്കറിയാം, വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവത്തിന്റെ സീനാപർവ്വതത്തിന് മുകളിൽ ദൈവത്തോട് സംഭാഷിക്കുന്ന മോശ ഇറങ്ങി വന്നപ്പോൾ മോശയുടെ അനുഭവത്തെ പറ്റി പറയുന്നുണ്ട്. അഹരോനും ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയെ നോക്കിയപ്പോൾ അവരുടെ മുഖത്തിന്റെ സ്വത്ത് പ്രകാശിക്കുന്നത് കണ്ടു. അതുകൊണ്ട് അവർ അവന്റെ അടുക്കൽ ചെല്ലുവാൻ ഭയപ്പെട്ടു. എവിടുന്നായി പ്രകാശം മോശയ്ക്ക് കിട്ടിയത്? പർവ്വതത്തിന് മുകളിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ്. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ മോശയുടെ മുഖത്ത് പ്രകാശിച്ചു എന്ന് മാത്രമല്ല, അവർ അവനെ ഭയപ്പെട്ടു. അവർ പ്രകാശമുള്ളവനെ കണ്ടാലേ തിരിക്കുന്ന ദൈവദൂതന്മാർക്ക് മാത്രം ഈ മോശത്തിനോ എല്ലാ മനുഷ്യർക്കും പറ്റി നിൽക്കാൻ കഴിയും. ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന മനുഷ്യനെ തൊടാൻ മറ്റുള്ളൊരു ഭയമാണ്. നമുക്കറിയാം നമ്മുടെയൊക്കെ പിതാക്കന്മാര് ഒക്കെ ഒത്തിരി വിശ്വസിക്കും, ഭംഗിയിലൊക്കെ ജീവിക്കുമ്പോൾ കൂടുതൽ അടുത്ത് പ്രാർത്ഥിക്കുന്ന നമുക്കറിയാമല്ലോ, ജനങ്ങൾക്ക് മനസ്സിലാവും, അടുത്ത് പ്രാർത്ഥിക്കുന്ന പല പിതാക്കന്മാരുടെ അടുത്ത് നമുക്ക് തമ്മിൽ സംസാരിക്കാൻ പോലും ഭയമാണ്. അവര് കൊല്ലുമോ തിന്നുമോ എന്നുള്ളതൊന്നുമല്ല, അവരുടെ ആരോഗ്യത്തിൽ നമ്മളെക്കാൾ ഒന്നുമില്ല. പക്ഷേങ്കിൽ തന്നെയും ജനങ്ങളുടെ ഉള്ളിൽ ഒരു ഭയമുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ അവർ ദൈവത്തോട് അടുത്ത് അത് ചുമ്മാ പറയുന്നൊന്നുമല്ല, ശരിക്കും അവർ ദൈവത്തോട് ബന്ധപ്പെടുന്നവരായതുകൊണ്ട് നമുക്കത് ഫീൽ ചെയ്യുന്നതാണ് ആ ഒരു അവരോടുള്ള ഒരു ബഹുമാനവും ഭക്തിയും ഭയവും ഒക്കെ. അതിന് ശരിക്കും ദൈവത്തിന്റെ കൃപയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ മോശത്തെപ്പറ്റി പറയുന്നത് ഇത് മാത്രമൊന്നുമല്ല, ഇത് എല്ലാ ആവശ്യത്തിനും നാലാം പറ്റി നിർത്താൻ അറിയാം. നമ്മൾ ദൈവത്തോട് ഒത്തിരി അടുക്കുമ്പോൾ നമ്മളെ കാണുന്ന ആളുകൾക്ക് ആവശ്യമില്ലാതെ നമ്മളെ സ്പർശിക്കാനുള്ള ഭയം നമ്മളിൽ ഉണ്ടാകും. ഇത് ഉദാഹരണം തന്നെയാണ്. അപ്പം ദൈവത്തോടൊരു മനുഷ്യൻ ദൈവം വെളിച്ചമാകുന്നു, ക്രിസ്തുവും വെളിച്ചമാകുന്നു, ദൈവം വെളിച്ചത്തെ സൃഷ്ടിച്ചു, ആരെങ്കിലും ഒരു ദൈവത്തോട് അടുത്തില്ലെങ്കിലും അവനിലും ആ വെളിച്ചം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ ന്യായാധിപന്മാരുടെ പുസ്തകം 3:31 വാക്യം, യഹോവ എന്നിന്റെ ശത്രു കൊടുക്കുകയും ഇവൻ നശിക്കട്ടെ, അവൻ സ്നേഹിക്കുന്നവരോ അവനെ സ്നേഹിക്കുന്നവരോ സൂര്യൻ പ്രതാപത്തിനോട് നിൽക്കുന്നത് പോലെ തന്നെ പിന്നെ ദേശത്തിന് നടത്തുന്ന വസ്തുത ഞാൻ പറയുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 5:31 വാക്യം, അവനെ സ്നേഹിക്കുന്നവരോ സൂര്യൻ പ്രതാപത്തോട് നിൽക്കുന്നത് പോലെയാണ് നമ്മൾ. അപ്പം ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ഹൃദയത്തിൽ സൂര്യനെ പോലെ പ്രകാശിക്കാൻ അവന് സാധിക്കുന്നതാണ്. 118:27 വാക്യം, യഹോവ തന്റെ ദൈവം അവൻ നമുക്ക് പ്രകാശം തന്നിരിക്കുന്നു, യാഗപീഠത്തിന്റെ കൊമ്പുകളോളം യാഗവസ്തുവിനെ കയറുന്നു. യഹോവ തന്റെ പ്രകാശം അവൻ നമുക്ക് പ്രകാശം തന്നിരിക്കുന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 60 നമ്മൾ വായിക്കുമ്പോൾ 60:1-3 അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ ഈ പ്രകാശത്തിന്റെ പ്രാധാന്യത്തെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ മീശാപ്രവാചകന്റെ പുസ്തകം 7:8 വാക്യം, എന്റെ ശത്രുവായവളെ എന്നെ ചില സന്തോഷിക്കുന്നു, വീഴുമെങ്കിലും ഞാൻ വീണ്ടും എഴുന്നേക്കും, ഇങ്ങനെ ഇരുട്ടത്ത് നടന്നാലും എപ്പോൾ എനിക്ക് വെളിച്ചമായിരിക്കുന്നു. പ്രവാചകൻ പറയുകയാണ്, എന്റെ ശത്രുവായവളെ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്, വീഴുമെങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും, ഞാൻ ഇരുട്ടത്ത് ഇരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കുന്നു. കാരണം പ്രവാചകൻ വിളിപ്പിക്കുന്ന ദൈവികം വെളിച്ചത്തിന്റെ, ഞാൻ എവിടെ വീണാലും ഏത് അന്തർഹാരത്തിൽ കൂടി നടന്നാലും എന്റെ ഉള്ളിന്റെ ഉള്ളിൽ വെളിച്ചമുണ്ടെങ്കിൽ എന്റെ യഹോവ എനിക്ക് വെളിച്ചമായിട്ട് കൂടെ ഉണ്ട് എന്നുള്ളൊരു ചിന്ത അവിടെ നൽകുന്നു. 5:14 നിങ്ങൾ ലോകത്തിന്റെ വിളിച്ചപ്പോൾ നിങ്ങൾ ലോകത്തിന്റെ വിളിച്ചമാകുന്നു, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ ലോകത്തിൽ പ്രകാശിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ അപ്പോസ്തലൻ പ്രവൃത്തി 13:47 വാക്യം, നീ ഭൂമിയുടെ അത്രത്തോളം ലക്ഷണം നേരിടുന്നത് ഞാൻ നിന്നെ ജാതികളുടെ വിളിച്ചമായി വെച്ചിരിക്കുന്നു, നിന്നെ കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ശിഷ്യമാരെ പറ്റി പറയുകയാണ്, നിങ്ങൾ ഭൂമിയുടെ അത്രത്തോളം ലക്ഷ്യമാകേണ്ടതിന് ഞാൻ നിങ്ങളെ ജാതികളുടെ വെളിച്ചം സ്വീകരിക്കുന്നു. ശിഷ്യമാരെ പറ്റി പറയുന്നത് ജാതികളുടെ വെളിച്ചം, ലോകത്തിന്റെ വെളിച്ചമായിട്ട് അവർ മാറുക. ശിഷ്യന്മാർ ഇവർക്ക് ലഭിക്കുന്ന വെളിച്ചം ക്രിസ്തുവിന് ലഭിക്കുന്ന വെളിച്ചമാണ്. അതുപോലെ തന്നെ എഫേസ്യ ലേഖനം 5:8-9 വാക്യം നമ്മൾ വായിക്കുമ്പോഴും നേരത്തെ നമ്മൾ വായിച്ച മറ്റൊരു ഭാഗം പോലെ, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിന് വെളിച്ചമാകുന്നു, കർത്താവിന് പ്രസാദമായി തന്നെ പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തുള്ളവരായിട്ട് നടന്നുകൊള്ളു. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം, സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഫിലിപ്പ് ലേഖനം 2:2, അത് ഞാൻ കീഴ് വായിച്ചു പോകുന്ന സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് ഞാൻ രണ്ട് കാര്യങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ വെളിച്ചം ക്രിസ്തന്റെ കാര്യം എടുക്കുമ്പോൾ തന്നെ നമുക്ക് സമയം അത് പോകുന്നുള്ളതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഫിലിപ്പ് ലേഖനം 2:15 വാക്യം, അവരുടെയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ച് ലോകത്തിൽ ജ്യോതിഷികളെ പോലെ പ്രകാശിക്കുന്നു. ജീവന്റെ വചനം, ദൈവത്തിന്റെ വചനം പ്രമാണിക്കുമ്പോഴേ ലോകത്തിൽ ഇവരെ ജ്യോതിഷികളെ പോലെ പ്രകാശിക്കുന്നു. ആരെ പറ്റി പറഞ്ഞു? ശിഷ്യമാരെ പറ്റി പറയുന്നത്. അത് 1 തെസ്സലോനിക്കർ 5:4-5 വാക്യം, എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിക്കാൻ നിങ്ങൾ എഴുത്തിലുള്ളവരല്ല, നിങ്ങളെല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളും ആകുന്നു, രാത്രിക്കും ഇരുവരും ഉള്ളവരല്ല. ദൈവമക്കളെ പറ്റി പറയുന്നു. കാരണം കള്ളൻ നിങ്ങളെ പിടിക്കാനായിട്ട് കൊല്ലാനായിട്ട് വരുമ്പോഴും നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല, കാരണം നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളാണ്. യോഹന്നാന്റെ സുവിശേഷം 5:35 വാക്യം, യോഹന്നാനെ യോഹന്നി സ്നാപകനെ പറ്റി കർത്താവ് പറയുന്നുണ്ട് കേട്ടോ. യോഹന്നാൻ സ്നാപകനെ പറ്റി കർത്താവ് ഭാഗമാണ്. യോഹന്നാന്റെ സുവിശേഷം 5:35 വാക്യം, അവൻ ജ്വലിച്ചു നിൽക്കുന്ന പ്രകാശമാകുന്നു, നിങ്ങൾ അല്പസമയത്ത് അവന്റെ വെളിച്ചത്തിൽ വിശ്വാസിപ്പിക്കും. അവൻ ജ്വലിച്ചു നിൽക്കുന്ന പ്രകാശമാകുന്നു. മുമ്പന സ്ഥാപനം പറ്റി തൃപ്തി പറയുന്നതാണ്. അതുപോലെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 2-ാം വാക്യം 3-ാം അധ്യായത്തിൽ 2-3 വാക്യങ്ങളിലൊക്കെ ഇതിനെ പറ്റി പറയുന്നുണ്ട്. 3-ാം അധ്യായം 18-ാം വാക്യത്തിലും എന്നാൽ മൂടുപടം നീങ്ങി മുഖത്ത് കർത്താവ് തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിപിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ആഗമനമായി തേജസ്സിൽ തേജസ് പ്രാപിച്ചു അതേ ഗുരുരൂപമായി രൂപാന്തരപ്പെടുന്നു. നമുക്ക് ഭാവിയിൽ ഉണ്ടാകുന്ന രൂപാന്തരത്തെ പറ്റി, കർത്താവ് വരുമ്പോഴുണ്ടാകുന്ന രൂപാന്തരത്തെ പറ്റി അവിടെ പറയുന്ന 3-ാം അധ്യായം 18-ാം വാക്യം ദൈവത്തിൽ നമുക്ക് പ്രകാശം രൂപപ്പെടുന്നുള്ളത്. നമ്മൾ ഇപ്പൊ നമ്മൾ വായിച്ച 2-3 കാര്യങ്ങൾ, ഒന്ന് നമുക്ക് വെളിച്ചം, നമുക്ക് ദൈവത്തിൽ നിന്ന് വെളിച്ചം ഉണ്ടാകുന്നുള്ളത്. ഇനി അടുത്ത ഒരു ചിന്ത, നമുക്കെങ്ങനെ ഈ വെളിച്ചം നമുക്കെങ്ങനെ ലഭിക്കുന്നു എന്നുള്ളതാണ്. ഈ വെളിച്ചം നമുക്ക് എങ്ങനെ ലഭിക്കുന്നു എന്നുള്ളത് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു. വിശപ്പുള്ളവനോട് നീ താല്പര്യം കാണിക്കുകയും കട്ടത്തിൽ ഇരിക്കുന്നവന് തൃപ്തി വരുത്തുകയും ചെയ്യുന്നുണ്ട്. നിന്റെ പ്രകാശം ഇരുവിൽ ഉദിക്കും, നിന്റെ അന്ധകാരം അധ്യാനം പോലെയാകും. ദൈവത്തിൽ ഒരുത്തരം പ്രകാശം ലഭിക്കുന്നു എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടു. പക്ഷെ എങ്ങനെയാണ് പ്രകാശം നമുക്ക് ഉണ്ടാവുന്നതെന്നുള്ളതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 10-ാം വാക്യത്തിലൂടെ പറയുന്നുണ്ട് എങ്ങനെ പ്രകാശം ഉണ്ട്. ഇതിനെ പറ്റി ഒത്തിരി പറയാനുള്ളതാണ്, പക്ഷെ സമയത്തിന്റെ പരിമിതി ഉള്ളതാണ്. കാരണം പലപ്പോഴും നമ്മുടെയൊക്കെ വിചാരം ഒത്തിരി പ്രാർത്ഥിക്കുകയും ഒത്തിരി നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ദേവദോഷം പഠിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അതൊന്നുമല്ല, അതൊരു ഭാഗം മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ നന്മകളോട് ചെയ്യുമ്പോഴാണ് നമ്മൾ പ്രകാശമുള്ള വരാൻ മാറുന്നത്. എന്താണ് വിശപ്പുള്ളവരോട് നീ താല്പര്യം കാണിക്കുകയും കഷ്ടത്തിലിരിക്കുന്നവർ തൃപ്തി വരുത്തുകയും ചെയ്യുന്നുണ്ട്. നിന്റെ പ്രകാശം ഇരുന്ന് ഉദിക്കും, നിന്റെ അന്ധകാരം മധ്യാനം പോലെയാണ്. നിനക്ക് ഏത് അന്ധകാരമാണെങ്കിലും നീ അവിടെ പ്രകാശിക്കും, ഹൃദയത്തിൽ നന്ദി ഉണ്ടാകണം. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വെളിച്ചത്തിൽ ഇരിക്കുന്നുള്ള പറയുകയും സഹോദരനെ പറയുകയും ചെയ്യുന്നവൻ ഇന്നയോളം ജീവിച്ചിരിക്കുന്നു. സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു, ഇടവർത്തിക്കാവുന്ന കാരണമില്ല. അപ്പൊ സഹോദരനെ സ്നേഹിക്കുമ്പോഴാണ് വെളിച്ചം ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ വെളിച്ചം ഒരു വ്യക്തി രൂപപ്പെടുത്തിയെടുക്കുന്നത് അങ്ങനെയാണ്. സഭാപ്രസംഗം 8-ാം അധ്യായം 1-ാം വാക്യം ജ്ഞാനിക്ക് തുല്യനായിട്ട് ആരുള്ളൂ, കാര്യത്തിനും അറിയുന്നവരാണ്. മനുഷ്യന്റെ ജ്ഞാനം അവന്റെ മുഖത്തെ പ്രകാശിപ്പിക്കുന്നു, അവന്റെ മുഖത്തിൽ കാഠിന്യം മാറിപ്പോകും. ദൈവത്തോട് അടുത്ത് നിൽക്കുമ്പോൾ, നന്മ ജീവിതം ചെയ്യുമ്പോൾ നമുക്ക് ഈ വിഷയം ഉണ്ടാകുന്നുള്ളതാണ്. അതുപോലെ തന്നെ 1 പത്രോസ് 2:9 നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങൾ വിളിച്ചവന്റെ തീഗുണങ്ങളെ ഘോഷിപ്പിക്കാത്തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ യോഗ്യത വർഗവും പരിശുദ്ധ വംശവും സുന്ദരിയുള്ളതാകുന്നു. അവരോട് കൂട്ടാമെന്നും സദൃശവാക്യങ്ങൾ യഹോവ പ്രതിഗ്രഹിക്കുകയും ദൈവത്തിനെയും കണ്ടെത്തുകയും യഹോവയല്ല ജ്ഞാനം നൽകുന്നത്, അവന്റെ വായിൽ നിന്ന് പരിജ്ഞാന വിവേകവും വരുന്നു. അത് നിന്റെ ദുഷ്ടന്റെ വഴിയിൽ നിന്ന് വികട പറയുന്ന കൂട്ടുന്നത് ദുരുവിക്കും, അവൻ ഇരുട്ടുള്ള വഴികൾ നടക്കേണ്ടതിന് നേരെയുള്ള പാത വിട്ടുകളയുകയും ചെയ്യും. കുറെ കാര്യങ്ങളിവിടെ പറയുന്നുണ്ട് എങ്ങനെയാണ് നമ്മളിൽ വെളിച്ചം ഉണ്ടാകുന്നുള്ളത്. നമ്മൾ 2-3 കാര്യങ്ങൾ പ്രധാനമായിട്ട് ചിന്തിച്ചത്, 1 യോഹന്നാന്റെ ഈ 1 ലേഖനത്തിൽ പറയുന്നു ദൈവം വെളിച്ചമാകുന്നു, ഇരുട്ട് അവൻ ഇരുട്ടൊട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേൾക്ക് നിങ്ങളോട് അറിയിക്കും തൂതാകുന്നു. അവനോട് കൂട്ടായ്മ ഉണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്ന കോഷ്ട് പറയുന്നു സത്യം പ്രവർത്തിക്കുന്നതല്ല. അവൻ വിളിച്ചിട്ടിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. ഈ ഒരു ചിന്തയെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് പ്രധാനമായിട്ട് ദൈവം വെളിച്ചമാകുന്നു. ഇപ്പോഴാണ് ആ വെളിച്ചം നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്നതെന്നുള്ള ചിന്തകളാണ് നമ്മൾ പറഞ്ഞത്. ദൈവം വെളിച്ചമാകുന്നു, ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട ക്രിസ്തു വെളിച്ചമാകുന്നു, ക്രിസ്തു എങ്ങനെ വെളിച്ചമായി പ്രപഞ്ചത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന വെളിച്ചമായി മാറി എന്ന് നമ്മൾ വായിക്കുന്നു. അതുപോലെ തന്നെ ദൈവം ഈ വെളിച്ചം സൃഷ്ടിച്ചതും ദൈവമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ ഒരു വ്യക്തിക്കും വെളിച്ചം ലഭിക്കുന്നത് എങ്ങനെയാണ്, ക്രിസ്തുവിൽ കൂടിയാണ് ഒരു മനുഷ്യന്, അല്ലെങ്കിൽ ദൈവത്തോട് അടുക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ വെളിച്ചം ലഭിക്കുന്നത്. പക്ഷെ ദൈവത്തോട് അടുക്കണമെങ്കിൽ ചില മാനദണ്ഡങ്ങളുണ്ട്. അതാണ് നമ്മൾ കണ്ടത്, എങ്ങനെ നമുക്ക് വെളിച്ചം ലഭിക്കുന്നു എന്നുള്ളത്. ജീവിതത്തിൽ നന്മ ചെയ്യുകയും മറ്റുള്ള ആളുകളെ സ്നേഹിക്കുകയും കരുതുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഈ വെളിച്ചം ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതിനുള്ള ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു. അപ്പം നമുക്ക് ഇത് ഈ ക്ലാസ്സൊക്കെ എടുക്കുമ്പോഴ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു ചിന്ത, ദൈവമേ ഈ പ്രപഞ്ചത്തെ രൂപയിൽ അല്പമെങ്കിലും നമുക്കൊക്കെ ഈ ലോകത്തെ രൂപയിൽ നിന്ന് വെളിച്ചമായിട്ട് മാറാൻ പറ്റിയില്ലെങ്കിലും, നമ്മളൊക്കെ ആയിരിക്കുന്ന ഇടവകയിലോ നമ്മുടെയൊക്കെ കുടുംബങ്ങളുടെ മുമ്പിലോ അല്ലെ നമ്മളൊക്കെ ആയിരിക്കുന്ന ജോലി സ്ഥലത്തെങ്കിലും ഒരു ദൈവത്തിന്റെ വെളിച്ചത്തിന്റെ പങ്കാളികളായിട്ട് ജീവിക്കാൻ കഴിയുമെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ വലിയൊരു വെളിയായിട്ട് തന്നെ അതിനെ കാണണം. നമ്മൾ യോഹന്നാൻ ശ്ലീഹ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്ന, നമ്മൾ ഒരുപക്ഷെ യോഹന്നാൻ ഈ ദൈവം വെളിച്ചമാകുന്നു ഇരുട്ടൊട്ടുമില്ല എന്നൊക്കെ നമ്മളെ പ്രബോധിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ, നമ്മൾ ഉള്ളിന്റെ ഉള്ളിലും ഈ ഒരു വെളിച്ചം വളരെ വളരെ സാരമായ രീതിയിൽ ബാധിക്കേണ്ടതാണ്. ദൈവമേ അന്ധകാരത്തെ ലോകത്തിൽ ജീവിക്കുമ്പോഴും ഇത്രയൊക്കെ വെളിച്ചമായിട്ട് ജീവിക്കേണ്ട കോണം എന്റെ വാക്കുകൾക്കും സാന്നിധ്യങ്ങൾക്കും ഇടയാകണമേ എന്നുള്ളൊരു ചിന്ത നമ്മളെ ഭരിക്കട്ടെ. അടുത്ത ആഴ്ച നമ്മൾ എടുക്കുന്ന യേശുവിന്റെ രക്തം പല പാപങ്ങളെ പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നു. അതുപോലെ തന്നെ പാപങ്ങളെ ഏറ്റു പറയുന്ന പ്രാധാന്യവും അതുപോലെ തന്നെ ദൈവത്തിന്റെ ക്ഷമ നമുക്ക് എങ്ങനെ ലഭിക്കുന്നു എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട ആശയമാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ പരി അവസാനിപ്പിക്കുകയാണ്. ഇത് സംബന്ധിച്ച് എല്ലാവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഇമെയിൽ ചെയ്ത് അറിയിക്കുക.
ബഹുമാനപ്പെട്ട അച്ഛനും വളരെയധികം നന്ദി. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. നാളെ നമുക്ക് പി സി ജോർജിന്റെ ക്ലാസ് ആയിരിക്കും. ഇപ്പോൾ പല പള്ളികളും ടാലന്റ് കോമ്പറ്റീഷന് വേണ്ടി ഒരുങ്ങുന്ന സമയമാണല്ലോ. അതിന്റെ നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ടാലന്റ് കോമ്പറ്റീഷന്റെ ഗൈഡ് ലൈൻസും എല്ലാം മത്തോലി സമാജം വെബ്സൈറ്റിലുണ്ട്. അപ്പം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരെ അതൊന്ന് വായിച്ചു നോക്കിയിട്ട് ചെയ്താൽ നല്ലതായിരിക്കും. റൂൾസ് ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ്. വെബ് പേജിനകത്ത് ഈ ടാലന്റ് കോമ്പറ്റീഷന് വേണ്ടിയുള്ള ഗൈഡ് ലൈൻസ് ഇട്ടിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പിന്നെ നാളെ അച്ഛന്റെ ക്ലാസ്സിന് കൂടുതൽ ആളുകളെ കയറ്റാൻ എല്ലാവരും ഒന്നുകൂടെ ശ്രമിക്കണം. നമ്മുടെ അറ്റൻഡൻസ് വേണ്ടി ശ്രമിക്കണം. അത്രേ ഉള്ളൂ.
ഈ കോമ്പറ്റീഷനെ പറ്റി പറയണത്, ഈ കോമ്പറ്റീഷൻ അത്ര വലിയ വാശിയും വൈരാഗ്യം വെച്ച് നടത്തേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. കാരണം ആളുകളുടെ ഇടയിലൊക്കെ നമ്മൾ കോമ്പറ്റീഷൻ വെക്കുമ്പോൾ തന്നെ നമ്മൾ ആരാധനീയതകൾ പഠിക്കാനും കൂടുതൽ അടുത്തിനോട് അറിയാനും മനസ്സിലാക്കാനും ഒക്കെയാണ്. വളരെ കാരണം കോപ്പി മാറ്റി വിളിച്ചു വെക്കാനൊന്നുമല്ല, ആ ഒരു നല്ല മനസ്സോടുകൂടി നിങ്ങൾ അതിനെ തകർക്കണം. കാരണം പല ആളുകളുടെ ഇടയിൽ ചില കൺഫ്യൂഷൻ മുമ്പ് പറഞ്ഞു തീർന്നിട്ടുള്ളതാണ്. പക്ഷെ വീണ്ടും വീണ്ടും പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറയേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് നല്ല ഒരു മനസ്സോടുകൂടി ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ അത് നിങ്ങൾ ഇടപെടാവും. നന്മയ്ക്ക് വേണ്ടിയൊക്കെയാണ് മാത്രം ചിന്തിക്കുക. നമുക്ക് കൂടുതലായി പഠിക്കുവാനും അറിയുവാനും ഉള്ള ഒരു സംഗതികൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. പറയണ ഗീതങ്ങളൊക്കെ പഠിക്കാനൊക്കെ ആ ഒരു സംതൃപ്തി വേണം അവർ ചെയ്യാനുള്ള കാര്യം ഇതോട് ചേർത്ത് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. ഞങ്ങളെ കാത്തുകൊള്ളണമേ, ഞങ്ങളെ ശിവാലയങ്ങളെ മറച്ചുകൊള്ളണമേ, ശ്രദ്ധിക്കണമേ, ദൈവത്തെ കാലത്തെ സമയത്തും ദൈവത്തിന്റെ കഴിയും ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആവാം ദൈവത്തിന്റെ സ്നേഹവും എല്ലാവരും പുത്രനന്ദരാന്റെ കൃതിയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ ആത്മാവിന്റെ സംബന്ധമാവാസവും നമ്മളെല്ലാവരുടെ മേലും ഞങ്ങളെ എടുത്ത ഈ ക്ലാസുകളുടെ മേലും അവരുടെ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെ മേലും ഭദ്രാത്മത്തിന്റെ മേലും പ്രസ്ഥാനത്തിന്റെ മേലും സഭയുടെ മേലും ദേശത്തിന്റെ മേലും പ്രത്യേകിച്ച് ദൈവമേ നേപ്പാളിലൊക്കെയും വളരെ ശീതികരമായ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും അവരെ വേണ്ടി സഹായിച്ച സാമ്പത്തികമായിട്ടും സാന്നിധ്യം സഹായിക്കുന്ന എല്ലാവരുടെ മേലും ണമേ.